ഇവിടെ ആയിരിക്കുന്നതിൽ ഞാൻ അത്രയും നന്ദിയുള്ളവനാകുന്നു. എനിക്ക് പറ്റിയ ചെറിയ അപകടത്തെ നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത പ്രാർത്ഥനയെ ഞാൻ വിലമതിക്കുന്നു. ദൈവം തയ്യാറാകാതെ സാത്താനൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിത് കാണിക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങളിൽ പലരും ആശ്ചര്യപ്പെടുന്നതായി ഞാൻ ഊഹിക്കുന്നു. ഞാൻ എല്ലായ്പ്പോഴും അനുകൂലിച്ചിരുന്നത് അത് നിങ്ങൾക്കറിയാമല്ലോ. എന്റെ വിനോദമെന്നത് അല്ലെങ്കിൽ ഞാൻ ഒന്ന് ആശ്വസിച്ചിരുന്നത് ഒന്നുകിൽ മീൻ പിടിക്കാൻ പോകുകയോ അല്ലെങ്കിൽ കാട്ടിൽ വെടിവെക്കാൻ പോകുകയോ അല്ലെങ്കിൽ വേട്ടയ്ക്ക് പോകുകയോ അങ്ങനെ എന്തെങ്കിലുമാകുന്നു. ഞാനതിൽ സന്തോഷവാനാകുന്നു. ഞാൻ ഗോൾഫ് കളിക്കാൻ പോകുകയാണെങ്കിൽ അവിടെ അർദ്ധനഗ്നരായ പെണ്ണുങ്ങളാകുന്നു. ഞാൻ പന്ത് കളിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ അത് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഇത് മീൻ പിടിക്കുകയും വേട്ടയാടുകയും അങ്ങനെ വീടിന് പുറത്തായുള്ള കാര്യങ്ങളായിട്ട് ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ഈ വെതർബി മാഗ്നം തോക്കുകൾ ഒന്ന് ഞാൻ എല്ലായ്പ്പോഴും ലാളിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും അതെനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവരുമായിരുന്നെന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ ഞാനത് സ്വയം മറച്ചിരുന്നു, കാരണം അതിനുവേണ്ടി അത്രയുമധികം കാശ് അവർക്ക് ചിലവഴിക്കേണ്ടി വരും. അതേസമയം സുവിശേഷ പ്രവർത്തകർക്ക് കാലിലിടാൻ ചെരുപ്പ് പോലുമില്ല എന്ന കാര്യം ഞാൻ അറിഞ്ഞിരിക്കുകയും എന്നിട്ട് ആരെങ്കിലും ഈ തോക്കിനുവേണ്ടി അത്രയും കാശ് ചിലവാക്കാൻ എങ്ങനെ അനുവദിക്കാൻ കഴിയും? അധിക നാളുകളായിട്ടില്ല, സഹോദരൻ ആർട്ട് വിൽസൺ ബില്ലിക്ക് വിഞ്ചസ്റ്ററിന്റെ 70 മോഡലുള്ള ഒരു തോക്ക് കൊടുത്തിരുന്നു. അതൊരു 257 റോബർട്സ് ആയിരുന്നു. ശ്രീമാൻ വെതർബി ഈ തോക്കെടുത്ത് ഒരു ചെറിയ മാറ്റം അതിൽ വരുത്തിയിട്ട് അതിൽ നിന്നും ഒരു വെതർബി മാഗ്നം വളരെ സുരക്ഷയോടെ ഉണ്ടാക്കാമെന്ന് ഒരറിയിപ്പ് നൽകിയിരുന്നു. അങ്ങനെ സഹോദരൻ റോട്ട്നി ഇവിടെ സഭയിലെത്തുകയും സഹോദരൻ റോട്ട്നി ആംസ്ട്രോങ് അതൊരു വെതർബി മാഗ്നമായിട്ട് അതിനെ മാറ്റിയെടുക്കുന്നതിനായിരിക്കുകയും ചെയ്തു. എന്നാൽ എന്ത് സംഭവിച്ചെന്നാൽ അത് ശരിയായി മാറ്റപ്പെട്ടില്ല എന്നതായിരുന്നു. അങ്ങനെ ഞാനതുകൊണ്ട് വെടിവെച്ചപ്പോൾ വിഞ്ചസ്റ്റർ കമ്പനി പറയുന്നത് അവരുടെ തോക്ക് 6,900 പൗണ്ട് സമ്മർദ്ദമെടുക്കും എന്നതാണ്. അതെന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഞാൻ തോക്ക് മേലേക്കെടുത്തു. സഹോദരൻ വുഡ് എന്നോടൊപ്പം വന്നിരുന്നു. അതിപ്രകാരം വെറും 1 ഇഞ്ച് മാത്രം എന്റെ കണ്ണിൽ നിന്ന് അകലെയായിരുന്നു. അതിന്റെ സമ്മർദ്ദം 6,900 പൗണ്ട് 50 യാർഡിലേക്ക് പൊട്ടിത്തെറിപ്പിച്ചു കളയുകയും തോക്കിന്റെ കുഴൽ 50 വാര നേരെ പോകുകയും അതിന്റെ ബോൾട്ട് പിന്നിലേക്ക് പ്രകാരം പോകുകയും തോക്ക് മുഴുവനും തുണ്ടം തുണ്ടമായി എന്റെ കയ്യിലാകുകയും ചെയ്തു. ഇവിടെയുള്ള മേൽക്കൂര വരെ ഉയരത്തിൽ തീ ജ്വലിക്കുകയും ഒന്നോ രണ്ടോ നിമിഷത്തേക്ക് എല്ലാമായിട്ട് എനിക്കറിയാവുന്നത് അതായിരുന്നു. എനിക്ക് ബോധം വന്നപ്പോൾ ചോര ഇതുപോലെ പുറത്തേക്കൊഴുകയും ഞാൻ മരിച്ചുപോയി എന്ന് വിചാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു നിമിഷത്തേക്ക് ഞാൻ എന്റെ കൈ പ്രകാരം ഉയർത്തിപ്പിടിച്ചു. സഹോദരൻ വുഡിനെ നോക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. ഈ വശത്തെ കണ്ണിൽ കൂടി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, കൂടാതെ ഒട്ടും കേൾക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വായുവിൽ കൂടെ നടക്കുന്നതുപോലെ എനിക്ക് തോന്നി. അതിനുശേഷം സഹോദരൻ വുഡ് ഉന്നമച്ച സ്ഥലത്തേക്ക് വെടിയുണ്ട എവിടെയാണ് ചെന്ന് ഇടിച്ചതെന്ന് നോക്കുന്നതിനായി പോകുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ എത്തുകയും ഞങ്ങൾ ഒരുമിച്ച് വരികയും ചെയ്തു. അതിന്റെ കൂർത്ത മുനകൾ എന്റെ കണ്ണിന് ചുറ്റുമായി കൊണ്ടു കയറിയിരുന്നു. എന്റെ മുഖം കാഴ്ചയ്ക്ക് ഒരു ഹാംബർഗർ എറിഞ്ഞ മാതിരി കണ്ടിരുന്നു. അങ്ങനെ അതെന്റെ മുഖത്ത് തകർത്തിരുന്നു. ഒരു വലിയ ഭാരമേറിയ കഷണം കണ്ണിന്റെ മേലായി വന്ന് കൊണ്ടുകൊള്ളുകയും കണ്ണിന് മേലെയുള്ള അസ്ഥിയുടെയും തലയോടിന്റെയും അസ്ഥിയുടെയും ചുറ്റുമായി അത് വൃത്തമുണ്ടാക്കുകയും ചെയ്തു. ഡോക്ടർ അടയാർ അത് വലിച്ചുരിയെടുത്തിരുന്നു. കുറച്ചു ദിവസത്തിന് ശേഷം തീർച്ചയായും അടുത്ത ദിവസം തന്നെ ഡോക്ടർ തന്നെ ആശുപത്രിയിലുണ്ടായിരുന്നു. അവരെന്നെ ഒരു കണ്ണുവിദഗ്ധന്റെ അടുക്കിലേക്ക് അയച്ചിരുന്നു. അദ്ദേഹം കൺമണിക്ക് താഴെയായി ഏകദേശം 30 കൂർത്ത തുണ്ടുമുനകൾ കൺമണിക്കകത്തേക്ക് കൊണ്ടിട്ട് ഒരു വളയമുണ്ടായിരിക്കുന്നത് കണ്ടുപിടിച്ചു. അതെടുത്തു മാറ്റാൻ കഴിയില്ലായിരുന്നു. അത് കാഴ്ചയെ ബാധിക്കാതെ കൊണ്ടുചെന്ന് കൊണ്ടിട്ട് ഇതുപോലൊരു വളയം അവിടെ ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാവുന്ന ഏക കാര്യമെന്നത് അദ്ദേഹം ഡോക്ടർ അടയാറിന് ഒരു കത്തിൽ എഴുതിക്കൊണ്ട് പറഞ്ഞു, നല്ലവനായ കർത്താവ് അദ്ദേഹത്തോടൊപ്പം ബെഞ്ചിലിരുന്നുകൊണ്ട് തന്റെ ദാസന്റെ സുരക്ഷയ്ക്കായി അവിടെ ഉണ്ടായിരുന്നു കാണണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തല പോലും ശേഷിക്കയില്ലായിരുന്നു. സഹോദരൻ വുഡിന് തലയ്ക്ക് താഴെയുള്ള ഈ ഭാഗം മാത്രം കണ്ടുകിട്ടുമായിരുന്നു. ആ സമ്മർദ്ദം അത്രയുമാണ് തകർത്തിരുന്നത്. അതെങ്ങനെ ചെയ്തിരുന്നുവെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു 70 മോഡൽ തോക്കിന്റെ ആ വലിയ കുറ്റി പൊട്ടിത്തെറിച്ച് അവിടെയുള്ള കൺസർവേഷൻ ക്ലബിന് വരെ പിന്നിലുള്ള മാനിന്റെ കൂടാരം വരെ പോയിരുന്നു. കൂടാതെ തോക്കിന്റെ കുറച്ച് ഭാഗങ്ങൾ ഒരിക്കലും കണ്ടുകിട്ടിയിരുന്നില്ല. അതുകൊണ്ട് ഇത് നമ്മെ എന്തോ ഒരു കാര്യത്തെ കാണിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അതിനെപ്പറ്റി ഒരു പ്രസംഗം ഞാൻ എടുക്കുന്നതാണ്. ഒരു പരിവർത്തനം എന്നത് നല്ല കാര്യമാണ്, എന്നാൽ അത് കുറവായി വെക്കുന്നതാണ് നല്ലത്. അതിന് മുൻകൂട്ടി നിയോഗിച്ചിരിക്കുന്ന ഭാരത്തെ അതെടുക്കുന്നില്ലെങ്കിൽ പിന്നെ എല്ലായ്പ്പോഴും അത് പൊട്ടിത്തെറിച്ചു പോകും. അത് ശരിയാണ്. അതുകൊണ്ട് അതിന് ശ്രമിക്കാതെ മൂലമായത് തന്നെ വെക്കുന്നതാണ് നല്ലത്. ഇതെന്തെങ്കിലും കളിയാക്കലല്ല. നോക്കൂ, ഓ തീർച്ചയായും അതിനെക്കുറിച്ച് ഇപ്രകാരം പറയുമെന്നുള്ളത് ഞങ്ങൾ ഊഹിക്കാൻ കഴിയും. എന്നാൽ എനിക്കറിയാവുന്നിടത്തോളം അവിടെ ഒരു കാര്യം തന്നെ ഇല്ലായിരുന്നു. കാരണം നിങ്ങൾ ഊഹിക്കാൻ കഴിയുമോ, എന്റെ ചെവികളിൽ ഈ മൈക്രോഫോൺ ശബ്ദം തിരിച്ചടിക്കുമ്പോൾ ഇപ്പോഴും ആ ശബ്ദം അടിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാരണത്താലാണ് ഞാൻ രാവിലെ വരാതെയിരുന്നത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് ചെവിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കാം. അവരെന്നെ ഒരു വിദഗ്ധന്റെ അടുക്കൽ കൊണ്ടുപോയിരുന്നു. അദ്ദേഹം പറഞ്ഞു, കാതിന്റെ കേൾവിയുടെ പടലം നീര് പോലും വെച്ചിട്ടില്ല. അതിനുശേഷം കണ്ണുകൾ, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കുണ്ടായിരുന്ന അതേ കാഴ്ച തന്നെ ഇനിയും നിങ്ങൾക്കുണ്ടായിരിക്കും. എന്നിട്ട് പറഞ്ഞു, അത് കൺമണിയുടെ താഴെയാണ് ചെന്നിടിച്ചത്. അത് കൺമണിക്ക് ചുറ്റുമായി ഒരു വലയമുണ്ടാക്കി സ്വയം പതിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഈ കൂർത്ത മുനകൾ അവിടെ കാണാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കത് 2 വയസ്സുള്ളപ്പോൾ തൊട്ട് മറ്റൊന്നിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നിലായിരിക്കുന്ന സഹോദരൻ റോബർട്സിനെ വിളിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, അത് കാര്യമാക്കേണ്ട, എനിക്ക് 2-3 പൗണ്ടോളം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു യുദ്ധ പരിചയ സമ്പന്നനായ ഒരു വ്യക്തിയാകുന്നു, അതുകൊണ്ട് അത് വേദനിപ്പിക്കില്ല, എനിക്ക് തന്നെ ധാരാളമുണ്ട്. അധിക നാളുകളായിട്ടില്ല, കർത്താവിൽ നിന്നുള്ള ദർശനത്തെ ഞാൻ ഓർക്കുന്നു. ഞാനതിവിടെ പറഞ്ഞു കേട്ടവരെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കർത്താവിന്റെ മാധുര്യത അന്ന് രാവിലെ പറഞ്ഞിരുന്നു, നീ ഭയപ്പെടേണ്ട, എവിടെ പോയാലും എന്ത് കാര്യമായാലും, കാരണം ഒരിക്കലും പരാജയപ്പെടാത്ത യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നീ പോകുന്നിടത്തൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് സാത്താൻ എന്നെ ദൈവം ഇത് പൂർത്തിയാക്കിയെന്ന് പറയാതെ കൊല്ലാൻ കഴിയുകയില്ല. നോക്കൂ, അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, എന്നാൽ അത് ചെയ്യുന്നതിന് ഒരിക്കലും വിജയിക്കില്ല. അതിനുശേഷം വിചിത്രമായ കാര്യമെന്നത് ഞാൻ എന്റെ യോഗങ്ങൾ തുടരുകയായിരുന്നു എന്നതാണ്. എങ്ങനെയൊക്കെയായാലും യോഗത്തിന് പോകേണ്ടത് വേണ്ടി എന്റെ ഇടത്തെ കണ്ടുകൊണ്ട് എനിക്ക് ശരിയായി കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഇന്ത്യയിലേക്കുള്ള കരുതൽ നടത്തിയിരുന്ന സഹോദരൻ ഞാൻ വെസ്റ്റ് കോസ്റ്റിൽ നിന്നും തിരികെ എത്തുന്നതുവരെ അത് മാറ്റിവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്യേണ്ടിയിരുന്നു. അതുകൊണ്ട് വെസ്റ്റ് കോസ്റ്റിലേക്ക് യോഗങ്ങൾ എടുക്കുന്നതിന് പോവുകയാണ്. ഈ സമയത്ത് തന്നെ സഹോദരൻ ആർഗൻ ബ്രൈറ്റിന് എന്റെ മേൽ ഒരു സ്വാധീനമുണ്ടായിട്ട് യോഗം കഴിഞ്ഞ് എനിക്ക് ആൻകറേജ് അലാസ്കയിൽ കൂടി പോകേണ്ടിയിരുന്നു. കാരണം ഞാനധികം ആശ്രയിച്ചിരുന്നിട്ട് നിങ്ങളിൽ പലരും ഞാൻ ചാരനിറമുള്ള കരടിയെ 9 അടി നീളമുള്ള ചാരനിറമുള്ള കരടിയെയും കലമാനയും വെടിവെച്ചത് സഭയിലുള്ള പലരും ഞാനതിവിടെ പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നുണ്ടാകുമല്ലോ. എനിക്ക് വേറൊന്നുകൂടെ കിട്ടിയിരുന്നു, ഓർക്കുക, ഇതിവിടെ ടേപ്പിലായിരിക്കുന്നു. ഞാൻ ഒരു വലിയ ഭീമമായ തവിട്ട് നിറമുള്ള കരടിയെ കണ്ടിരുന്നു. അതൊരു കോടിയക്കായിരിക്കാനിടയുണ്ട്. അത് കാനഡയിൽ ആയിരിക്കാനുള്ള സാധ്യതയില്ല, കാരണം ഇവ അവിടെ ഉണ്ടായിരിക്കുന്നില്ല. എന്നാൽ അതെവിടെയായിരുന്നാലും അവിടെയായിരിക്കും. അതെ, അതായിരിക്കും. ഇത് യഹോവായി പ്രകാരം അരളി ചെയ്യുന്നതാകുന്നു, അതവിടെയായിരിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നതിനായി ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. എനിക്ക് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളിൽ പലരും പ്രാർത്ഥനയിലായിരുന്നുവെന്ന് ഞാൻ അറിയുന്നു. പിന്നിലിരിക്കുന്ന എന്റെ മകളായ റിബേക്കയ്ക്ക് ഇവിടെ സഭയിൽ വരുന്ന സഹോദരി ഡോഷ് ഇതിനെക്കുറിച്ച് ഒരു കത്തെഴുതി അറിയിച്ചിരുന്നു. അതിന്റെ 1-2 ദിവസങ്ങൾക്ക് ശേഷം അവർ മീഡിയ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയില്ല ഇതെന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടാകുമോ ഇല്ലയോ എന്ന്. എന്നാൽ ഇവിടെയുള്ള ഞങ്ങൾ എല്ലാവരുടെയും കൂട്ടങ്ങൾ ഒത്തൊരുമിച്ച് കൂടി പ്രാർത്ഥിച്ചിരുന്നു. മെത്തഡിസ്റ്റുകാരനായ സഹോദരനും സഹോദരൻ ബ്രൌണും അദ്ദേഹത്തിന്റെ ബന്ധുക്കാരും എല്ലാവരും കൂടി ഒരുമിച്ചുകൂടി എനിക്ക് വേണ്ടി രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ദൈവം കേട്ടോ ഇല്ലയോ എന്നറിയില്ല, എന്നാൽ ഞങ്ങൾക്കറിയാം സഹോദരൻ ബ്രൌൺ വളരെയധികം ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആ രീതിയിലുള്ള ആണ് അവൻ കേൾക്കുന്നത്. അത് ശരിയാണ്, അപ്രകാരമുള്ള കാര്യങ്ങളാകുന്നു. നമുക്കിവിടെയുള്ള സഹോദരന്മാരിൽ ഒരുവനായ സഹോദരൻ ക്രീസ് ഈ അടുത്ത സമയത്ത് സാത്താൻ അദ്ദേഹത്തിന്റെ പിന്നാലെയായിട്ട് അദ്ദേഹം ഒരു ഓവിൽ ചെന്നിടിച്ചിട്ട് പൂർണ്ണമായി മുറിവേൽക്കപ്പെട്ടിരുന്നു. അതിൽ നിന്നും അദ്ദേഹം എങ്ങനെ ജീവനോടെ രക്ഷപ്പെട്ടു എന്നെനിക്കറിയില്ല. അങ്ങനെ അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോൾ ന്യൂ ആൽബനിയിൽ നിന്നും മെഡ്കാഫെ എന്ന പേരോടുകൂടിയ ഒരു സഹോദരൻ അവിടെ എത്തിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദരൻ ക്രൈസ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, എന്നാൽ കർത്താവ് ഇതെന്റെ ഹൃദയത്തിലിട്ടിരിക്കുകയും അതുമായി എനിക്ക് മറ്റു യാതൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അദ്ദേഹം കടന്നുവന്ന് മുട്ടിന്മേൽ നിന്ന് ഒരു ചെറിയ പ്രാർത്ഥന കഴിച്ചിട്ട് പോയി. സഹോദരൻ ക്രൈസ് അവിടെ വെച്ച് തന്നെ സൗഖ്യപ്പെടുകയുണ്ടായി. നോക്കൂ, ഇത് ക്രിസ്തുവിന്റെ ദേഹത്തിലുള്ള രോഗശാന്തിയുടെ കൃപാവരമാകുന്നു. അതൊരംഗത്തിൽ നിന്നും മറ്റൊരംഗത്തിനാകുന്നു. നിങ്ങൾ വെറുമൊരു സാധാരണ അംഗമാണെന്ന് വിചാരിക്കരുത്. അത് ഈ കുഞ്ഞു വിരൽ ഈ കൈ എന്റെ കൈയായിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഈ കാതുകൾ എന്റെ കാതുകളായിരിക്കുന്നത് പോലെയാകുന്നു. ഇത് ഈ ദേഹത്തിലെ ഒരംഗമാകുന്നു. അവരിൽ ഒരംഗം കഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ അംഗങ്ങളും അതോടൊപ്പം വിലപിക്കുന്നു. ഒരു ഐക്യം, എത്ര വാഴ്ത്തപ്പെട്ട ഐക്യമാകുന്നു. അതിനുശേഷം ഇപ്പോൾ ഞാൻ കുറച്ച് യോഗങ്ങൾ കൂടി എടുത്തിട്ട് കർത്താവ് അനുവദിക്കുന്ന പക്ഷം വീണ്ടും കൂടാരത്തിലേക്ക് വരുന്നതിന് ഒരു രാത്രി വിട്ടിട്ടുണ്ട്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം വരുന്ന ഞായറാഴ്ച രാവിലെ പ്രവാചകന്റെ പിന്തുടരുന്ന അടയാളം എന്ന വിഷയത്തെ കൂടാരത്തിൽ വെച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാളെ രാത്രിയിൽ അല്ലെങ്കിൽ ഞായറാഴ്ച രാത്രിയിൽ ഞാൻ നമ്മുടെ സഹോദരന്മാരിൽ ഒരുവനായ സഹോദരൻ റൂഡലിന്റെ ഗോസ്പൽ കൂടാരത്തിൽ സുവിശേഷ കൂടാരത്തിലായിരിക്കും. ഞാൻ കർത്താവ് അനുവദിക്കുന്ന പക്ഷം സമ്മർദ്ദം ഒഴിവാക്കൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെ തുടർന്നുള്ള ചൊവ്വാഴ്ച തൊട്ട് പൂർണ്ണ വ്യവസായക്കാരുടെ പ്രാദേശിക സമ്മേളനത്തിനായി വെസ്കോൺസിലേക്ക് പോകുന്നതാണ്. ഞാൻ അവിടെ 3 രാത്രികൾ ഉണ്ടായിരിക്കും. ബില്ലി, ആ നഗരത്തിന്റെ പേരെന്താണ്? ഗ്രീൻ ലേക്ക് വെസ്കോൺസിൽ ആകുന്നു. എപ്പോഴാണ്? വ്യാഴം, വെള്ളി, ശനി 17, 18, 19 വിൻകോൺസിലെ ഗ്രീൻ ലേക്ക് എന്ന പ്രാദേശിക സമ്മേളനമാകുന്നു. അതിനുശേഷം ഞായറാഴ്ച 20-ാം തീയതി ഷിക്കാഗോയിലെ ഹൈസ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ വട്ടം ഉപയോഗിച്ച അതേ ഓഡിറ്റോറിയമാകുന്നു. അതിന്റെ പേരെന്താണെന്ന് നീ ഓർക്കുന്നുണ്ടോ? സ്റ്റീഫൻ മാതർ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് യോഗമുണ്ടായിരിക്കും. അതിനുശേഷം തിങ്കളാഴ്ച കർത്താവ് എനിക്ക് കാണിച്ചു തന്ന ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയിരിക്കുന്നു. അവിടെ വെച്ചാണ് ഷിക്കാഗോയിലെ ശുശ്രൂഷ സംഘം തിരുവെഴുത്ത് വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു യോഗം വെച്ചിരുന്നത്. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് ആ സ്ഥലത്തെ കാണിച്ചു തന്നിരിക്കുന്നു. ഇത് സഹോദരൻ ജോസഫ് ബോസിയുടെ വിടവാങ്ങൽ യോഗമാകുന്നു. അതിനുവേണ്ടി നാളെ അദ്ദേഹം എന്നെ കാണുന്നതിനായി വിമാനത്തിലെത്തുന്നതാണ്. അതോടൊപ്പം തിങ്കളാഴ്ച വിടവാങ്ങലിന്റെ വിരുന്നുണ്ടാകും. അതിനുശേഷം നാം നേരെ വീട്ടിലെത്തിയിട്ട് പിന്നെ സതേൺ പൈൻസ്, സൌത്ത് കരോളിന അല്ലെങ്കിൽ നോർത്ത് കരോളിന എന്നിവിടങ്ങളിലേക്ക് പോകുന്ന സമയമായിരിക്കും. അതിന്റെ ശേഷം സൌത്ത് കരോളിനയിലെ കൊളംബസ്, പിന്നെ വെസ്റ്റ് കോസ്റ്റിലെ കൗ പാലസ്, അതിനുശേഷം ഗ്രാസ് സിറ്റിയിൽ കൂടെ സ്പീക്കെയിനിലേക്കും പിന്നെ കാനഡയിലേക്കും കടക്കും. അതിനുശേഷം അലാസ്കയിൽ പ്രവേശിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വാസ്തവമായും ആവശ്യമാകുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഈ സംഭവത്തിന് ശേഷം തൊട്ട് ജനങ്ങളുടെ ആത്മാർത്ഥതയും അങ്ങനെയുള്ള കാര്യങ്ങളും കണ്ടിട്ട് ആരോ പറഞ്ഞു, എങ്ങനെ ഇത് സംഭവിക്കാൻ കഴിയും? ദൈവം എന്താണത് അനുവദിച്ചത്? ഒരുപക്ഷെ ഞാൻ പോയിരുന്ന വഴിയിൽ വെച്ച് അപകടമുണ്ടായി മരിക്കാനിടയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ദൈവത്തിന് എന്തോ ഒന്നതിനുവേണ്ടി ഒഴിവാക്കേണ്ടിയിരുന്നു. ഓർക്കുക, തിരുവെഴുത്ത് ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്റെ ഹൃദയത്തിൽ എനിക്കറിയാമെങ്കിൽ ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്നേഹിക്കുന്നു. അത് നമ്മെ തമ്മിൽ സ്വല്പം അടുപ്പിച്ചുകൊണ്ടുവരാനിടയാക്കുന്നു. ഇപ്പോൾ അത് ചിന്തിക്കുമ്പോൾ ഇത് കേട്ട എല്ലാവരും, ഈ പൊട്ടിത്തെറിക്കലിൽ എനിക്ക് എന്റെ തലയും തോളും തന്നെ എങ്ങനെ കിട്ടി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതത്രയും അടുത്തായിട്ട്, ഒരുപക്ഷെ 2000 പൗണ്ടോളം അടുത്തായിരുന്നു. അത് നിങ്ങളെ തുണ്ടം തുണ്ടമായി വാരിയെടുക്കുന്നതിന് ധാരാളമായിരുന്നു. അത് ആ ഭാരമേറിയ ഉരുക്കുകൊണ്ടുള്ള തോക്കിന്റെ കുഴലിന് പൊട്ടിത്തെറിപ്പിച്ച് 50 വാര ദൂരത്താക്കി കളയാമെങ്കിൽ നിങ്ങൾ ആ തോക്ക് തന്നെ ഒന്ന് കാണേണ്ടിയിരിക്കുന്നു. അത് കാഴ്ചയ്ക്ക് തോക്ക് പോലെ കാണപ്പെടുന്നില്ല, അത് കഷണങ്ങൾ പെറുക്കിയെടുത്തതുപോലെയാവുന്നു. അങ്ങനെ അതിൽ നിന്നും ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടിരിക്കുന്നത് ജീവനുള്ള ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് ആ സമയത്ത് അവിടെ എത്തേണ്ട ആവശ്യമില്ലെന്ന് എഡിയിൽ നിന്നും അറിവുണ്ടായിട്ട് അതിനെ അവിടേക്ക് പോകുന്നതിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് ധാരാളമായിരുന്നു. അത്ഭുത കൃപ, എത്ര മാധുര്യമേറിയത്! എന്നെ പോലൊരു നികൃഷ്ടനെ സേവിച്ചിരിക്കുന്നു. അത് ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ളതിനെ പ്രശംസിക്കുന്നതിനിടയാക്കുന്നു. ദൈവം നമ്മോട് കൂടെയായിട്ട് നാം എത്ര നന്ദിയുള്ളവരാകുന്നു. ഇന്ന് രാവിലെ ഞാനിവിടെ എത്തുമെന്ന് വിചാരിച്ചിരുന്നതായി പറഞ്ഞിരുന്നു. അപ്പോൾ വിലയേറിയ സഹോദരനായ അദ്ദേഹം ഇവിടെ ഉണ്ടായിട്ട് ഞാൻ സഹോദരി വുഡനോട് പറഞ്ഞിരുന്നു, സഹോദരൻ നെവിൽ ആകുമെന്ന് ഞാൻ കരുതുന്നു. ബില്ലി വന്നിട്ട് പറഞ്ഞു, കഴിയുമെങ്കിൽ ആ സന്ദേശം കേൾക്കുക. അപ്പോൾ ഒരു ചെറിയ ലോഹകഷ്ണം എന്റെ കണ്ണിന്റെ താഴെയായി പോയിരുന്നത് അതെന്നെ വാസ്തവമായും വേദനിപ്പിച്ചിരുന്നു. എന്നാൽ അതിപ്പോൾ പുറത്തായിരിക്കുന്നു. അവർ അത് കഴുകിയെടുത്ത് വൃത്തിയാക്കിയിരിക്കുന്നു. ഞാൻ ഓർത്തു, ഇന്ന് രാത്രിയിൽ ഞാൻ അവിടേക്ക് വന്നിട്ട് ആ വിലയേറിയ സഹോദരൻ ഇപ്രകാരം അവിടെ ഒരുപക്ഷെ പ്രസംഗിക്കുന്നുണ്ടായിരിക്കാം. കാരണം ഒരു വലിയ യോഗത്തിന് ശേഷം തൊണ്ടയിടുകയും നിങ്ങൾക്കറിയാമോ, തൊണ്ട വേദനിക്കുകയും എരിയുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഓർത്തു, ഞാൻ ചെന്ന് കുറച്ച് തിരുവെഴുത്തുകളെടുത്ത് വായിക്കാം. ഞാൻ ഓർത്തു, ഇത് തിരുവത്താഴത്തിന്റെ രാത്രിയാകുന്നു. ഞാൻ എല്ലായ്പ്പോഴും തിരുവത്താഴമെടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ എന്റെ കുറച്ച് സ്നേഹിതന്മാർ ഇവിടെ എവിടെയോ ആകുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ എനിക്കത്ര നന്നായി കാണാൻ പറ്റുന്നില്ല. എന്റെ ഈ കണ്ണിൽ ഇപ്പോഴും ഒരു കണ്ടകരി ഉണ്ടായിട്ട് ഒരുവിധം മങ്ങിയത് പോലെയാകുന്നു. അങ്ങനെ അവരിവിടെ എത്തിയിരിക്കുന്നു. അവർ ഇപ്പോൾ മഹത്വത്തിലായിരിക്കുന്ന എന്റെ വിലയേറിയ നല്ല സഹോദരനായ FF ബോസ്വർത്തിന്റെ സ്നേഹിതരും ബന്ധുക്കാരുമാകുന്നു. അതുകൊണ്ട് കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. അവർക്ക് വേണ്ടി പിന്നിലെ മുറിയിൽ വെച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചിരുന്നു. ബുധനാഴ്ച രാത്രിയിൽ മധ്യാഴ്ചയിലെ പ്രാർത്ഥനയുടെ യോഗമാണെന്നുള്ള കാര്യം മറക്കരുത്. സഹോദരൻ ജാക്സന്റെ വ്യാഴാഴ്ച രാത്രിയാകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. സഹോദരൻ ജൂനിയർ ഇവിടെയായിരിക്കുന്നു, അല്ലെങ്കിൽ സഹോദരൻ ഡൂതൽ ബുധനാഴ്ച രാത്രിയിലാകുന്നു. യൂട്ടിക്കയിലെ കൂടാരത്തിൽ ബുധനാഴ്ചയാകുന്നു. വ്യാഴാഴ്ച രാത്രിയാകുന്നു. അതിനുശേഷം തിരികെ ഞായറാഴ്ച രാവിലെ സഭായോഗമാകുന്നു. ഇപ്പോൾ ഞായറാഴ്ച രാത്രിയിൽ എനിക്ക് സഹോദരൻ റൂഡലിനോടൊപ്പം എത്തിയിരിക്കണം. ഞാനത് ബുധനാഴ്ച രാത്രിയിലാക്കുന്നതിന് ശ്രമിച്ചിരുന്നു. എന്നാൽ അതിനെ തുടർന്നുള്ള ആഴ്ച എനിക്ക് കഴിയാതെ വന്നിട്ട് അത് ഞാൻ ഞായറാഴ്ച രാത്രിയിലാക്കിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ കൂടാരത്തിലുള്ളവർ ഇവിടെ തന്നെ കൂടാരത്തിലായിരിക്കുക. കാരണം ഞാൻ സഹോദരൻ റൂഡലിന്റെ അടുക്കൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി മാത്രമായി പോകുന്നു. ഒരു രോഗശാന്തിയുടെ യോഗമുണ്ടായിരിക്കുന്നതല്ല. എന്നാൽ നിങ്ങളുടെ ചുമതലയുടെ സ്ഥാനത്ത് ഈ കൂടാരത്തിലുള്ളവർ അവിടെ തന്നെ നിന്നുകൊള്ളുക. നോക്കൂ, ഇത് നിങ്ങളുടെ സ്ഥാനമാകുന്നു. അതുകൊണ്ട് നാം ഒരു നല്ല സമയത്തെ പ്രതീക്ഷിക്കുകയാണ്. അതിനുശേഷം ഞാനിപ്പോൾ ഞങ്ങൾ തുടരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുക. ഇന്ന് രാത്രിയിൽ തിരുവത്താഴത്തിന് മുമ്പായി കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ പ്രഖ്യാപനത്തിനായി നമ്മൾ അറിയാവുന്ന ഇത്രയും കാര്യങ്ങളേ ഉള്ളോ? എന്താകുന്നു സഹോദര, ഒരടക്കമാകുന്നു? ഓ അതെ, ഈ കൂടാരത്തിൽ നിന്നുള്ള നമ്മുടെ സുവിശേഷ സഹോദരനാകുന്നു. അദ്ദേഹം നമ്മിലൊരുവനാകുന്നു. സഹോദരൻ ജെ ടി പാർണലിൽ പുറത്തുപോയി പ്രസംഗിക്കുകയും ദൈവവേല ചെയ്യുകയുമാകുന്നു. അദ്ദേഹത്തിന്റെ പ്രിയമേറിയ മാതാവ് കഴിഞ്ഞ രാത്രിയിൽ മരിച്ചുപോയിരുന്നു. അവരൊരു സ്വല്പം കൂനുള്ള നരച്ച മാതാവാകുന്നു. ഇത് എഡ്മണ്ടൻ കെൻഡുക്കിയിൽ വെച്ചായിരിക്കുന്നു അടക്ക ശുശ്രൂഷ. നാളെയാകുന്നു അവർക്ക് വേണ്ടി പൂക്കൾ എത്തിക്കാൻ കഴിയാത്തതിനെ കുറിച്ച് നിങ്ങളിൽ പലരും ആശ്ചര്യപ്പെട്ടിരിക്കാം. നമുക്കത് കഴിഞ്ഞില്ല. സഭയ്ക്ക് ഒരു പൂവലയം അവിടെ എത്തിക്കാൻ കഴിയുന്നത് തന്നെ ഫോൺ ചെയ്ത് തപാൽ വഴി കൊണ്ടുപോവുകയായിരുന്നു. അത് തന്നെ നാളെ നടന്നിരിക്കണം. ഈ പൂക്കൾ അവിടെ എത്തുന്നോ ഇല്ലയോ എന്നുള്ളത് അത്രയും പ്രയാസമാകുന്നു. എന്നാൽ നാം തീർച്ചയായും നമ്മുടെ അനുകമ്പ സഹോദരൻ പാണലിന് അദ്ദേഹത്തിന്റെ മാതാവ് നഷ്ടപ്പെട്ടിരിക്കുന്നതിൽ പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ഈ അടുത്ത സമയത്ത് ഞാനും അത് അറിഞ്ഞിരുന്നു. കൂടാതെ സഹോദരി സ്പെൻസസും വളരെയധികം പേരും അനുകമ്പ പങ്കിടുന്നതിലായിരിക്കും. ഈ അടുത്ത സമയത്ത് തണലിലും വിഷമങ്ങളിലും കൂടി അവർ കടന്നുപോയിരിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ അവന്റെ സന്നിധിയിൽ ഒരു നിമിഷത്തേക്ക് വണങ്ങാം. ഇപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ മങ്ങിയ വെളിച്ചത്തിന്റെ കാരണത്താൽ കാണാൻ ശ്രമിക്കുന്നത് ഒരുവിധം പ്രയാസമായിരിക്കുന്നു. എന്റെ കണ്ണുകൾക്ക് കുഴപ്പമില്ല. എന്നാൽ അവർ അത് വിസ്താരപ്പെടുത്തുന്നതിനായി കണ്ടകാരിയിട്ടിരിക്കുന്നു. അത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇത് കഴിഞ്ഞ 6 ദിവസമായിട്ട് ഇനിയും ഒരാഴ്ചയോ 10 ദിവസം കൂടിയോ തുടർന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൂടാതെ മൈക്കിൽ നിന്നും ഭിത്തിയിൽ ചെന്ന് ശബ്ദം പ്രതിധ്വനിക്കുന്നതിനു വേണ്ടിയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് നിങ്ങളുടെ കൈകൾ ഉയർത്തിയിരിക്കുന്നത് കാണാം. ഇപ്പോൾ നിങ്ങൾക്കൊരു അപേക്ഷയുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തു. നാം ഭയഭക്തിയോടെ ഇപ്പോൾ ഒരുമിച്ചുകൂടി തലവണങ്ങുമ്പോൾ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് ദൈവയിഷ്ടമായിട്ട് നാൾ സമീപിക്കുന്നുവെന്ന് കാണുന്തോറും അത് അധികമായി അധികമായി ചെയ്യേണ്ടതാകുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ നിന്നോട് കൂടുതൽ അടുത്തായും കൂട്ടായ്മയുടെ ബന്ധനത്തിൽ തമ്മിൽ ഓരോരുത്തർ കൂടുതൽ അടുത്തായും യേശുവിന്റെ ചൊരിയപ്പെട്ട രക്തത്തിൽ കൂടെ അത് സാധ്യമാകുന്നതിനിടയാക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരാകുന്നു. ഞാൻ ഒരിക്കലും ഇത്രയും ഇവിടെയായിരിക്കുന്നതിൽ നന്ദിയുള്ളവനായിട്ടില്ല. കർത്താവെ, ഞാൻ നിന്നോട് വളരെ നന്ദിയുള്ളവനാകുന്നു. എനിക്കുള്ള കാഴ്ചയ്ക്കായും കേൾവിക്കായും ഈ ഭൂമിയിൽ ജീവിക്കുന്നവരുടെ ഇടയിൽ സുവിശേഷത്തിൽ തുടരുന്നതിനായും ഞാൻ എത്ര നന്ദിയുള്ളവനാണെന്ന് വെളിപ്പെടുത്തുന്നതിന് എനിക്ക് വാക്കുകളെ കിട്ടുന്നില്ല. വലിയ ബുദ്ധിയേറിയ മനുഷ്യർ അവരുടെ തല ചൊറിഞ്ഞുകൊണ്ട് ഇതെങ്ങനെ കഴിയും, ഇത് ദൈവത്തിന്റെ കരങ്ങളാകുന്നു എന്ന് പറയുമ്പോൾ അത് ഞങ്ങളെ കർത്താവെ നിന്നോട് അത്രയും വിലമതിപ്പുള്ളവരാക്കുന്നു, നിടയാക്കുന്നു. അതുകൊണ്ട് കർത്താവെ, ഞാൻ താഴ്മയോടെ എന്റെ തലവണങ്ങിയിരിക്കുന്നു. ഈ അത്ഭുതം കാണുന്നതിന് നീ എന്നെ അനുവദിച്ചിരിക്കുകയും നിന്റെ ദാസൻ നിന്നിരുന്നിടത്ത് അത് നിറവേറുന്നതിനും ഇടയാക്കിയിരിക്കുന്നു. കർത്താവെ, ഞാൻ നിന്നോട് നന്ദിയുള്ളവനാകുന്നു. ഇപ്പോൾ പിതാവെ, ഇവിടേക്ക് വരുന്നതിന് വന്നതിന് ശേഷം ഞാൻ എന്റെ ജീവനെ വീണ്ടും നിന്റെ സേവനത്തിനായി വീണ്ടും സമർപ്പിക്കുന്നു. ഒരിക്കലും ജീവിതത്തിൽ ഇത്രയും മരണത്തോടടുത്തിട്ട് പിന്നെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നന്ദിയുള്ളവനാകുന്നു. ഇന്ന് രാത്രിയിൽ കൈകൾ ഉയർത്തിയിരിക്കുന്ന ഈ ജനങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഓരോരുത്തർക്കും ഒരപേക്ഷയുണ്ടായിരിക്കുന്നു. അവരിൽ വളരെയധികം പേർക്കും എല്ലാവർക്കും തന്നെ കൃതജ്ഞതയും. കർത്താവെ, നീ അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കായും അവരുടെ ഹൃദയങ്ങളിൽ നന്ദിയുണ്ടായിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിനായി ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇത് തിരുവത്താഴം എന്ന് വിളിക്കപ്പെടുന്ന കർത്താവിന്റെ മേശയാകുന്നു. സംഭാഷണം എന്ന് വെച്ചാൽ തമ്മിൽ സംസാരിക്കുക അല്ലെങ്കിൽ സംസർഗം ചെയ്യുക എന്നാകുന്നു. അതാണിപ്പോൾ നാം ചെയ്യുന്നത്. കർത്താവെ, നാം നമ്മുടെ കർത്താവുമായി സംസർഗം ചെയ്യുകയും സംസാരിക്കുകയും സംഭാഷണം ചെയ്യുകയും അവന്റെ ഉത്തരത്തിനായി കാത്തിരിക്കുകയുമാകുന്നു.
And now, Father, we pray that you'll commune back to us tonight.
ഇപ്പോൾ പിതാവേ, ഇന്ന് രാത്രിയിൽ നിന്റെ എഴുതപ്പെട്ട വചനത്തിൽ കൂടെ ഞങ്ങളോട് തിരികെ സംസാരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ യാത്രയെ ഉറപ്പിക്കുന്നതിനും ഞങ്ങൾക്ക് ധൈര്യം നൽകുന്നതിനുമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തെങ്കിലും നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ പാസ്റ്ററെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിലയേറിയ സഹോദരനും നിന്റെ ദാസനെയും ഭാര്യയും കുടുംബത്തെയും അതോടൊപ്പം ഡീക്കണേയും ട്രസ്റ്റിയെയും സഭയിൽ വരുന്ന ഓരോ വ്യക്തിയെയും അനുഗ്രഹിക്കണമേ. ഓ ദൈവമേ, നിങ്ങളിലേക്ക് ഞങ്ങളെ കൂടുതലായി അടുപ്പിക്കണമേ. കവി പാടിയിരിക്കുന്നതുപോലെ ക്രിസ്തീയ സ്നേഹത്താൽ ഞങ്ങളെ ബന്ധിക്കുന്ന കെട്ട് വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളുടെ സദൃശ മനസ്സുകളുടെ കൂട്ടായ്മയെ മേലെ പോലെ ആക്കണമേ. കർത്താവെ, ഇതനുവദിച്ചു തരണമേ. ലോകത്തെങ്ങുമുള്ള മറ്റുള്ള ആരാധകരെ നീ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ പിതാവെ, ഞങ്ങൾ നിനക്കായി കാത്തിരിക്കുമ്പോൾ ജീവന്റെ അപ്പത്തെ ഞങ്ങൾക്കായി മുറിച്ചു തരണമേ. അങ്ങയുടെ വിലയേറിയ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.
Now, many people like to mark down the words where a minister might read.
ഒരു ശുശ്രൂഷകൻ വായിക്കുന്ന വചനങ്ങളെ പലരും കുറിച്ചെടുക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നുച്ചയ്ക്ക് ഞാനും സഹോദരനും സഹോദരി വുഡ്സണിനോടൊപ്പം പുറത്തായിരുന്നു. ഞങ്ങൾ സഹോദരൻ ഗോബൽ റോബർട്സിന്റെ പ്രദർശന മുറിയിൽ അദ്ദേഹത്തെ കാണുന്നതിനായി പോയിരുന്നു. തിരികെ വരുമ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ പാസ്റ്ററിന്റെ അത്ഭുതകരമായ സന്ദേശത്തെക്കുറിച്ച് സഹോദരി വുഡ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ പാവം അദ്ദേഹത്തിന് ഒരു തൊണ്ടയിറച്ചി ഉണ്ടായി കാണുമെന്നുള്ളതിനെപ്പറ്റി ഞാൻ ചിന്തിക്കാനിടയായി. എനിക്കും അത് തന്നെയായിരിക്കുന്നു. എന്നാൽ അദ്ദേഹം എന്നോട് സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്കിത് പങ്കിടാൻ കഴിയുമെന്ന് ഞാൻ ഓർത്തു. അതുകൊണ്ട് ഞാൻ കുറച്ച് കുറിപ്പുകൾ സംസാരിക്കുന്നതിനായി ഇപ്പോൾ എടുത്തിരിക്കുന്നു. ആദ്യമായിട്ട് കൊരിന്ത്യരുടെ രണ്ടാം ലേഖനം 6:7-10 വരെയാകുന്നു. 1 കൊരിന്ത്യർ 6:7-10 വരെ, അതിനുശേഷം ഉത്പത്തി 14:18-19 വാക്യങ്ങൾ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അതിൽ നിന്ന് ഒരു വിഷയത്തെ നാം എടുക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് 2 കൊരിന്ത്യരിൽ നിന്നും ആദ്യമായിട്ട് കൊരിന്ത്യർ രണ്ടാം ലേഖനം 6:7-10 വരെയാകുന്നു.
By the power of God, by the armor of righteousness on the right hand and on the left.
സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാൻമാർ.
As unknown yet well known, as dying and behold we live, as chastened and not killed,
ആരും അറിയാത്തവർ എന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവർ എന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവർ എന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഉത്പത്തി 14:18-19. ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞു കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവനവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ.
And if I would call it a text, I would like to speak on the subject, the possessing all things. As in Corinthians, we said,
ഇതിനെ ഒരു വിഷയമായി വിളിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാം കൈവശമുള്ളവർ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർ ഇവിടെ പറയുന്നു, ഞങ്ങൾ ദരിദ്രരെങ്കിലും എല്ലാം കൈവശമുള്ളവരാകുന്നു. എല്ലാം കൈവശമുള്ളവർ. ഇപ്പോൾ ഇത് ഞാൻ ഇഷ്ടപ്പെടുന്നു.
Now in Genesis we read of Abraham meeting this great man called Melchizedek.
ഇപ്പോൾ ഉത്പത്തിയിൽ നാം അബ്രഹാം എന്ന വ്യക്തി, മൽക്കീസേദെക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഈ മഹാനായ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് നാം വായിക്കുന്നു. അവൻ ആകാശവും ഭൂമിയും കൈവശമുള്ളവനായിരുന്നു. അവൻ എല്ലാ കാര്യങ്ങളും കൈവശമുള്ളവനായിരുന്നു. ആകാശവും ഭൂമിയും, അതായത് എല്ലാ കാര്യങ്ങളും കൈവശമുള്ളവനായിരുന്നു. ഇപ്പോൾ അബ്രഹാമിന്റെ കഥയും അവൻ എന്തൊക്കെ സംഭവിച്ചിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കർത്തവ്യത്തിന്റെ ഒരു സ്ഥാനത്തേക്കായി അവൻ വിളിക്കപ്പെട്ടു. തന്റെ ദേശത്ത് നിന്ന് പുറത്തു വരുന്നതിനായി അവൻ വിളിക്കപ്പെടുകയും അവൻ തന്റെ പിതാവിനോടും ചാർച്ചക്കാരോടുമൊപ്പം കൽദേരയുടെ ദേശമായ ഊരിൽ പാർത്തിരുന്നു. അത് ഷീനാർ താഴ്വരയിലായിട്ട് ഒരുപക്ഷെ സമൃദ്ധമായ ഫലപുഷ്ടിയുള്ള ദേശമായിരുന്നു. അബ്രഹാം നാം മനസ്സിലാക്കുന്ന പ്രകാരം ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു വിശേഷ വ്യക്തിയായിരുന്നില്ല. അല്ലാത്ത പക്ഷം ഒരു രാജാവോ രാജവാഴ്ചക്കാരനോ അല്ലെങ്കിൽ ഒരു ഭരണാധിപതിയോ ആയിരുന്നില്ല. അവനൊരു സാധാരണ മനുഷ്യനായിരുന്നു. അവൻ തന്റെ അർദ്ധ സഹോദരിയായ സാറയെ വിവാഹം കഴിച്ചിരുന്നു. ഒരുപക്ഷെ അവളൊരു ചെറുപ്പക്കാരിയായ സ്ത്രീയായിരുന്നപ്പോൾ ആയിരിക്കാം. ദൈവം അവനെ ഒരു ജീവകാല സേവനത്തിനായി 75 വയസ്സുള്ളപ്പോൾ വിളിക്കുകയും അത് അവന്റെ തുണയെയും അതിൽ ഉൾപ്പെടുത്തുന്നു. ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാൻ കഴിയും. ദൈവം ഒരു മനുഷ്യനെ സേവനത്തിനായി വിളിക്കുമ്പോൾ അവൻ വിവാഹിതനും അവനൊരു തുണയുമുണ്ടെങ്കിൽ അവൻ അവന്റെ ഭാര്യയെയും അവരോടൊപ്പം വിളിക്കുന്നു, കാരണം അവർ രണ്ടും ഒന്നാകുന്നു. അതുകൊണ്ട് എവിടെയായിരുന്നാലും 25 വർഷങ്ങൾക്ക് ശേഷം അവർ ഓക്കുമരത്തിനടിയിലായിരിക്കുമ്പോൾ ദൈവദൂതൻ അവളോട് അല്ലെങ്കിൽ അബ്രഹാമിനോട് അവൾ ഒരു മാതാവാകാൻ പോകുകയാണെന്നുള്ള ദൈവദൂതന്റെ സന്ദേശത്തിൽ അവൾ സംശയിക്കുകയും അവളുടെ ഉള്ളിൽ ചിരിക്കുകയും ചെയ്തപ്പോൾ ദൈവം അവളെ കൊന്നുകളയാനുള്ള സാധ്യതയുണ്ടായിരുന്നു. വൃദ്ധയായിരിക്കെ എനിക്കിത് എങ്ങനെ കഴിയും? എനിക്ക് 90 വയസ്സ് പ്രായമായിരിക്കുകയും അവളുടെ ഭർത്താവിന് 100 വയസ്സും പ്രായമായിരുന്നു. വർഷങ്ങളോളമായിട്ട് അവളുടെ ഗർഭപാത്രം ഉണങ്ങിയിരിക്കുകയും അവന്റെ ശരീരം മരിച്ചവന് തുല്യമായിരുന്നു. എങ്കിൽ പിന്നെ എന്റെ ഭർത്താവിനോട് എനിക്ക് എങ്ങനെ സുഖം ലഭിക്കാൻ കഴിയും? അങ്ങനെ അവൾ ഉള്ളിൽ ചിരിച്ചു. ദൂതൻ തന്റെ പിന്നിലായി കൂടാരത്തിലിരുന്ന സാറയോട് നീ എന്തിനു ചിരിച്ചു എന്ന് ചോദിച്ചു. എന്നാൽ അവളത് നിരസിക്കുകയുണ്ടായി. ഇപ്പോൾ അതെന്ന് പറയുന്നത് ദൈവത്തോട് അവന്റെ മുഖത്ത് നോക്കി അവൻ തെറ്റാണ് എന്ന് പറയുന്നതാണ്. അത് അവളുടെ ജീവനെ എടുക്കുമായിരുന്നു. എന്നാൽ ദൈവത്തിന് സാറയോട് അത് കഴിഞ്ഞിരുന്നില്ല, കാരണം അവൾ അബ്രഹാമിന്റെ ഒരു ഭാഗമായിരുന്നു. അവനോടുള്ള ഉടമ്പടിയിൽ അവളുണ്ടായിരുന്നു. അതിനാൽ അവൾക്ക് അവനോടൊപ്പം പോകേണ്ടിയിരുന്നു. അതുകൊണ്ട് അബ്രഹാമിനെ എടുക്കാതെ അബ്രഹാം അല്ലെങ്കിൽ സാറായെ അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, കാരണം അവർ രണ്ടും ഒന്നായിരുന്നു. അത് ഇന്നത്തെ നമ്മുടെ മനോഹരമായ ഒരു മാതൃകയാകുന്നു. നാം പാപം ചെയ്തിട്ട് അയോഗ്യരും മരണത്തിന് അർഹിച്ചവരുമായിരിക്കുന്നു. എന്നാൽ ദൈവത്തിന് നമ്മെ കൊല്ലാൻ കഴിയില്ല, കാരണം നാം ക്രിസ്തുവിന്റെ ഒരു ഭാഗമാകുന്നു. അത് നമ്മുടെ അനുഗ്രഹമാകുന്നു. നാം ക്രിസ്തുവുമായി ഐക്യത്തിലാകുന്നു. അതൊരു മനോഹരമായ ചിന്താവിഷയമല്ലേ? നാം ക്രിസ്തുവുമായുള്ള നമ്മുടെ ഐക്യം. ആ കാരണത്താൽ നമ്മുടെ പാപങ്ങൾ, നാം പാപം ചെയ്യുമ്പോൾ നാം ഉടനെ തന്നെ അത് തെറ്റാണെന്ന് ഏറ്റുപറഞ്ഞിരിക്കണം. അല്ലാത്തപക്ഷം ദൈവം നമ്മുടെ ജീവനെടുക്കും. എന്നാൽ രക്തം നമ്മുടെ സ്ഥാനത്തായി ഉത്തരം നൽകുകയും ദൈവത്തിന് ആ രക്തം മറികടക്കാൻ കഴിയാതെയുമാകുന്നു. ദൈവത്തിന് അത് കഴിയില്ല, കാരണം അവനത് ചെയ്യുകയില്ല എന്നുള്ള ഒരു വാഗ്ദത്തമാകുന്നു. അതിനാൽ തന്റെ സ്വന്തം വാഗ്ദത്തത്തെ അവന് പൊട്ടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവം സ്വയം അതുമായി ബന്ധിക്കപ്പെട്ട പോലെയാകുന്നു. അവന് തന്റെ വാഗ്ദത്തത്തെ പൊട്ടിക്കാൻ കഴിയില്ല. അത് തന്റെ രക്തത്തിൽ കൂടെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട് എന്ന വാഗ്ദത്തം ചെയ്തിരിക്കുകയും തന്റെ വാഗ്ദത്തത്തെ അവന് പൊട്ടിക്കാൻ കഴിയുകയുമില്ല. അങ്ങനെ നാം ഇപ്പോൾ കാണുന്നത് അബ്രഹാം അനുസരണയോടെ തന്റെ ദേശവും തന്റെ വീടും വിടുകയും എല്ലാത്തിൽ നിന്നും വേർപെടുകയും ഈ ഭൂമിയിലുള്ള എല്ലാ സ്ഥാനങ്ങളും അവകാശങ്ങളും വിട്ടുകളഞ്ഞിട്ട് ഒരു അപരിചിത ദേശത്തേക്ക് പാർക്കുന്നതിനായി യാത്രയിലായി. ഇത് സഭയുടെ ഒരു മാതൃകയാകുന്നു. ക്രിസ്തുവിനെ പിന്തുടരുന്നതിനായി നമ്മോട് ഈ ലോകത്തിലുള്ളതെല്ലാം ത്യജിച്ചു കളയുന്നതിനായി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അബ്രഹാം വർഷങ്ങളോളമായി അവനെ പിന്തുടരുന്നത് നാം കാണുന്നു. അവൻ തന്നോടൊപ്പം അവന്റെ ഭാഗമായി തന്റെ പിതാവിനെ എടുത്തിരുന്നു. എന്നാൽ അവൻ ഉടനെ തന്നെ മരിച്ചുപോയി. അതിനുശേഷം അവൻ തന്റെ സഹോദരപുത്രനായ ലോത്തിനെ എടുത്തു. ലോത്ത് വാദപ്രതിവാദമുണ്ടായിട്ട് വേർപെട്ട സൊദോമിലേക്ക് പാർക്കുന്നതിനായി പോയി. എന്നൊരിക്കലും അവൻ അബ്രഹാമിന്റെ ഭാഗമായിരുന്നു. ദൈവം അബ്രഹാമിന് ആ ദേശവും ദേശത്തുള്ളതൊക്കെയും കൈവശമായി കൊടുക്കുകയും അവൻ അതിന് എല്ലാം അവകാശിയായി തീർന്നു. ദൈവം അബ്രഹാമിനോട് തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും എന്ന് കൽപ്പിച്ചു. ഒരു പ്രാവശ്യം അബ്രഹാമിന് കഠിനമായും ലോത്ത് പാപത്തിൽ പൊതിഞ്ഞപ്പെട്ട് പ്രയാസമില്ലാതെ പോയിരുന്നു. പാപം എത്ര പ്രയാസമില്ലാത്തതെയും എത്ര ഹൃദ്യമായും എത്ര നിഷ്കളങ്കമായും കാണപ്പെടുന്നു. ഇപ്പോൾ ലോത്ത് പ്രകാരം പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നിടത്തോളം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് എനിക്ക് സോദോമിലേക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ, അതൊക്കെ കൊള്ളാം, ഒരു കുഴപ്പവുമില്ല, ഞാനൊരു വിശ്വാസിയാകുന്നു. എന്നാൽ അത് ശരിയായിരുന്നില്ല.
See, God, when he called Abraham, he called him to separate himself.
നോക്കൂ, ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ അവനെ എല്ലാ കാര്യത്തിൽ നിന്നും വേർപെട്ടിരിക്കുന്നതിനായി വിളിച്ചു. അത് തന്നെയാണ് നമുക്ക് ചെയ്യുന്നതിനായിട്ടുള്ളത്. ദൈവം നമ്മെ പാപത്തിൽ നിന്നും ഒരു പരിപൂർണ വേർപെടുത്തലിനായി വിളിക്കുന്നു. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, അതിൽ പങ്കാളികളാകരുത്. ദുഷ്ടതയുടെ പ്രത്യക്ഷതയിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു മാറി നിൽക്കുക. വേർപെടുത്തൽ, അതിൽ നിന്ന് പരിപൂർണമായി ഉന്മൂലനം ചെയ്യപ്പെടുക. നിങ്ങളുടെ ദൂരം അതിൽ നിന്നും അകലെയായി വെച്ചുകൊള്ളുക. അതെത്ര നന്നായി കാണപ്പെട്ടാലും അതിന്റെ ചുവടുകൾ പിന്തുടരരുത്. നിങ്ങൾ ജനങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, സഹോദരൻ ബ്രഹാം ഞാൻ ചിലപ്പോൾ മോഷ്ടിക്കുന്നതിനായി പ്രലോഭനപ്പെടുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ പുകവലിക്കുന്നതിനായി പ്രലോഭിക്കപ്പെടുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം ലോകത്തിലുള്ള മറ്റുള്ളവരെ പോലെ വസ്ത്രധാരണം ചെയ്യുന്നതിന് ഞാൻ പ്രലോഭിക്കപ്പെടുന്നു. നിങ്ങൾക്കറിയാമോ അത് അസാൻമാർഗികമായ വസ്ത്രങ്ങളും മറ്റുമാകുന്നു. ഞാൻ പ്രലോഭിക്കപ്പെടുന്നു, ചെറുപ്പക്കാരികളായ സ്ത്രീകൾ. ഇപ്പോൾ ഇത് പ്രലോഭനമാണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഒരു ശുശ്രൂഷയിൽ ഇതുപോലെയുള്ള എല്ലാ ചെറിയ നീക്കങ്ങളെയും ശ്രദ്ധിക്കുന്നത് എന്താകുന്നുവെന്നൊന്ന് ചിന്തിക്കുക. ഇവിടെ ഇത് എത്ര വലുതായ കാര്യമാകുന്നു. അവർക്ക് ഇതിനും കൂടുതലായിട്ട് എന്തിനാണ് ഉത്തരം പറയാനുള്ളത്? കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പ്രാണനായി ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ സംസാരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾക്ക് ഉത്തരം പറയണം. അതുകൊണ്ട് സാത്താൻ തുടർച്ചയായി അത് ശ്രമിക്കും. നിങ്ങൾ പറയും അതൊരു നല്ല മനോഹരമായ വസ്ത്രമല്ലേ, അതൊക്കെ ധരിക്കുന്നത് തെറ്റാണ്, എന്നാലും അത് മനോഹരമായിരിക്കുന്നില്ലേ, അതെനിക്ക് നന്നായി ചേരും. ഇപ്പോൾ അത് തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഒരു ശുശ്രൂഷകന് നിങ്ങൾ ആ യോഗത്തിൽ പോയിരിക്കണം. അവർ പറയുന്നത് ആ സഭ ഒരു വലിയ സഭയാണ്, എന്നിരിക്കലും നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും അവൻ പോകുക എന്ന് പറയുന്നത് കേൾക്കുന്നതിനായി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഓ, നിങ്ങൾ അവിടെ ചെന്ന് ഈ വ്യക്തിയെ കാണുക, ഇത് ഇന്ന ഇന്നയാളാകുന്നു, നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, വളരെ സൂക്ഷിക്കുക, നോക്കൂ. ഓ, ഇതത്രയും കാപ്പട്ടിയമേറിയ കാര്യമാകുന്നു. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇപ്പോൾ അബ്രഹാമിനും ശ്രദ്ധിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോത്തിനോടൊപ്പം സോദോമിലേക്ക് പോകുന്നതിന് പകരം സ്വയം അവനെ വേർപെടുത്തിക്കൊണ്ട് മരുഭൂമിയിലേക്ക് കർത്താവിന്റെ നിന്ദിക്കപ്പെട്ട കൂട്ടത്തോടൊപ്പം പോയി. നമ്മുടെ മനസ്ഥിതിയും അത് തന്നെയായിരിക്കണം. ദൈവത്തിന്റെ ജനങ്ങളോടൊപ്പം അത് കഠിനമാണോ പ്രയാസമില്ലാത്തതാണോ എന്ന് പരിഗണിക്കാതെ എങ്ങനെയായാലും പോകുക. ഏത് സമയത്തും അവരോടൊപ്പം പോകുന്നതിന് തയ്യാറാകുക. അവൻ എവിടേക്ക് വേണമെങ്കിലും നിങ്ങളെ വിളിക്കാം.
Now after this come up then there come a king that went on a war path with a little
ഇപ്പോൾ ഇതിനുശേഷം അവിടെ ഒരു രാജാവ് തന്റെ ഗോത്രജനങ്ങളുടെ കൂട്ടവുമായി യുദ്ധത്തിനിറങ്ങിയിട്ട് ആ താഴ്വരയിൽ കൂടി കടന്ന് അവിടെയുള്ള എല്ലാ ചെറിയ കൂട്ടങ്ങളെയും ചെറിയ രാജ്യങ്ങളെയും എടുത്തിട്ട് സോദോമിനെയും ഗോമോറയിലെയും രാജാവിനെയും അവരോടൊപ്പം അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെയും ഭാര്യയെയും പെൺകുട്ടികളെയും കുഞ്ഞുങ്ങളെയും അവർക്കുണ്ടായിരുന്ന എല്ലാ അവകാശങ്ങളെയും എടുത്തുകൊണ്ട് ആ ദേശം മുഴുവൻ കവർച്ച ചെയ്തുകൊണ്ടുപോയി. ഓ, അതെന്തൊരു ഭയങ്കരമായ കാര്യമാകുന്നു. പാപത്തിന്റെ ഫലം മരണമാകുന്നു. ലോത്ത് മനസ്സിലാക്കി, ഒരുപക്ഷെ ഒരു കയറോ ഒരു ചങ്ങലയോ അവന്റെ കഴുത്തിന് ചുറ്റുമായി ഒരു അടിമയെ പോലെ അവിടെ നടക്കുമ്പോൾ അവന്റെ മക്കളും പെൺകുട്ടികളും നശിക്കപ്പെടുകയോ അവന്റെ ഭാര്യയും എല്ലാ കാര്യങ്ങളും ഏത് സമയത്തും ഒരുപക്ഷെ നശിച്ചു പോകാനിടയുണ്ടായിരുന്നു. അവനൊരു കൽപ്പന അനുസരിക്കാതെ പോയി. ഒരുപക്ഷെ വേറൊരു രാജ്യത്ത് എവിടെയെങ്കിലും ഒരു അടിമയായി അവന്റെ ബാക്കിയുള്ള ദിവസങ്ങൾ കടന്നു പോകുന്നതിന് കൊണ്ടുപോവുകയാണെന്നിരിക്കാം. എന്നാൽ അബ്രഹാം ലോത്തിനെ അവർ കൊണ്ടുപോയി എന്ന് കണ്ടപ്പോൾ അത് അബ്രഹാമിന്റെ അവകാശമായിരുന്നു. അബ്രഹാം ഇപ്രകാരം പറഞ്ഞിരിക്കാനിടയുണ്ടാകാം, ദൈവമേ, നീ എന്നോട് ഞാൻ നിന്നെ അനുസരിച്ച് ഈ ദേശത്ത് നടക്കുകയാണെങ്കിൽ നീ ഇതെനിക്ക് തരും എന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെനിക്ക് അവകാശപ്പെട്ടതാകുന്നു. ലോത്ത് ഇതിന്റെ ഭാഗമാകുന്നു. അതുകൊണ്ട് ഞാൻ അവന്റെ പിന്നാലെ പോകുന്നു. അങ്ങനെ അവൻ തന്റെ കാവൽ സൈന്യത്തെ, അല്ലെങ്കിൽ തന്റെ ദാസന്മാരെ ഒരുമിച്ചു കൂട്ടി അവരെ ആയുധം ധരിപ്പിച്ചു. തന്റെ ദാസന്മാരെയും കൊണ്ട് അവൻ ഈ രാജാക്കന്മാരെയും അവരുടെ ചെറിയ ആധിപത്യങ്ങളെയും കണ്ടുകിട്ടുന്നതുവരെ അവരെ പിന്തുടർന്നു. അപ്പോൾ അവർ എത്ര വലിയ സൈന്യമായിരുന്നു എന്ന് നോക്കുക. എന്നാൽ മുഖ്യ സേനാധിപതിയായ ദൈവത്തിന്റെ നിർദ്ദേശത്തിൽ അവൻ സ്വയം വേർപെടുത്തി അവരുടെ ഇടയിൽ നിന്ന് കടന്ന് ഈ രാജാക്കന്മാരെ കൊന്നൊടുക്കി ലോത്തിനെയും മറ്റുള്ള ചെറിയ രാജ്യങ്ങളെയും തിരികെ കൊണ്ടുവന്ന് അവരുടെ സ്വന്തം ദേശത്ത് വീണ്ടും ആക്കി തീർത്തു. അബ്രഹാമിൽ കൂടെ ക്രിസ്തുവിന്റെ എത്ര നല്ല ചിത്രീകരണമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ശത്രുവിന്റെ പിന്നാലെ ചെന്ന് എല്ലാം പിടിച്ചടക്കി ക്രിസ്തു വന്ന് നമ്മെ വീണ്ടും തിരികെ എത്തിച്ചു.
Now we find in this great story that Abraham on the road back coming back after the victory was over
ഈ മഹത്തായ വലിയ കഥയിൽ അബ്രഹാം വിജേതാവായി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഈ മടങ്ങിവരവിൽ വഴിയിൽ വെച്ച് ആകാശത്തിനും ഭൂമിക്കും അധികാരിയായ മൽക്കീസേദെക്ക് എന്നുവെച്ചാൽ നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്നുവെച്ചാൽ സമാധാനത്തിന്റെ രാജാവെന്നും അർത്ഥമാകുന്നു അവനെ കണ്ടുമുട്ടി. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അതിനാൽ അവൻ അത്യുന്നതനല്ലാതെ മറ്റാരുമായിരുന്നില്ല. അവൻ രാജാക്കന്മാരെ ജയിച്ച് മടങ്ങിവരുന്ന അവനെ എതിരേറ്റു. അവൻ എല്ലാത്തിനും അധികാരിയായ അവനെ തന്നെ തന്റെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. എന്തൊരു മഹത്വമേറിയ കാര്യമാകുന്നു. ഇപ്പോൾ അബ്രഹാം, ഞാനിത് ഇഷ്ടപ്പെടുന്നു, അബ്രഹാം വാഗ്ദത്തത്താൽ എല്ലാത്തിനും അവകാശിയായിരുന്നു. അതുകൊണ്ട് ദേശത്തുള്ള സകലത്തിനും അവകാശം പറയാൻ കഴിയുമായിരുന്നു. ആ ദേശം തന്നെ സ്വയമായും കഴിയുമായിരുന്നു. അബ്രഹാമിന് വാഗ്ദത്തം നൽകിയിരുന്നു. ഇപ്പോൾ അബ്രഹാം ദേശത്ത് ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരിലും വെച്ച് ഏറ്റവും ദരിദ്രനായിരുന്നു. കാരണം അവൻ മരുഭൂമിക്കപ്പുറയായി ദൈവത്തോട് സമാധാനമായി ജീവിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അവിടെ ലോത്ത് ധനികനായി നഗരത്തിൽ ജീവിക്കുകയും നഗരത്തിന്റെ ഭരണാധ്യക്ഷനുമായിരുന്നു. അവൻ നഗരവാതിൽക്കലിരുന്ന് അവനൊരു ന്യായാധിപതിയായി നഗരത്തെ ന്യായം വിധിക്കുകയും അവന്റെ പക്കൽ സകല സമ്പത്തും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അബ്രഹാം മരുഭൂമിയിൽ ഒരുപക്ഷെ ദേശത്തെ ഏറ്റവും ദരിദ്രനായ മനുഷ്യനായി എന്നിരിക്കലും എല്ലാത്തിനും അധികാരമുള്ളവനായി അവകാശപ്പെട്ടുകൊണ്ടിരുന്നു. ആമേൻ. അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്.
We may not be rich in this world's goods, but we possess all things.
ഹോ, ഇന്ന് രാത്രിയിൽ നാം ലോകത്തുള്ള വസ്തുക്കളുമായി ധനികരായിട്ടില്ലെന്നിരിക്കാം, എന്നാൽ നാം എല്ലാം അവകാശപ്പെടുന്നു. സഭ സ്വയം തന്നെ എല്ലാം അവകാശപ്പെടുന്നു. ദരിദ്രരായിരിക്കാം, എന്നിരിക്കലും ധനികരും എല്ലാം അവകാശപ്പെട്ടവരുമാകുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു. നാം ആകുന്നു, വർഷങ്ങൾക്ക് മുമ്പ് നാം ഈ പഴയ പാട്ട് പാടിയിരുന്നു, എൻ പിതാവ് ദേശങ്ങളും ഭവനങ്ങളും കൊണ്ട് ധനികനാകുന്നു, ലോകത്തിലെ ധനം മുഴുവൻ അവൻ തന്റെ കയ്യിലാക്കിയിരിക്കുന്നു, മാണിക്യവും വൈരക്കല്ലും സ്വർണവും വെള്ളിയും കൊണ്ട് അവന്റെ പണസഞ്ചി നിറഞ്ഞിരിക്കുന്നു, അവന്റെ പക്കൽ കണക്കില്ലാതെ ധനമുണ്ടായിരിക്കുന്നു. നാം അതിന്റെ ഒരു അവകാശിയാകുന്നു, കാരണം നാം ഒരു രാജാവിന്റെ മക്കളാകുന്നു. ആമേൻ. മക്കൾ എല്ലായ്പ്പോഴും അവകാശികളാകുന്നു എന്ന് നമുക്കറിയാം. അബ്രഹാം ദരിദ്രനായിരുന്നെങ്കിൽ തന്നെയും അവൻ അതിന്മേൽ അധികാരമുണ്ടാക്കാൻ കഴിയുമായിരുന്നു. അവന്റെ കന്നുകാലികൾ വിശന്നിരുന്നു. ലോത്ത് നല്ല ഭാഗം തിരഞ്ഞെടുത്തു. അവന് വെള്ളത്തിന്റെ കുറവുണ്ടായിരുന്നു. ചൂടുള്ള ദിവസങ്ങൾ അവന്റെ സൂക്ഷിപ്പുകാർ കുഴപ്പത്തിലായിരുന്നു. എല്ലാ കാര്യങ്ങളും അബ്രഹാമിനെതിരായി കാണപ്പെട്ടിരുന്നു. എന്നിരിക്കലും അവൻ എല്ലാം അവകാശപ്പെട്ടിരുന്നു. ഇന്നൊരു സത്യവിശ്വാസി ജനങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് മതഭ്രാന്തൻ, വിശുദ്ധ ഉരുളുകാരൻ എന്നെല്ലാം വിളിക്കപ്പെടുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും തരം താഴ്ത്തുന്ന പേര് ഏതെങ്കിലും തരത്തിലുള്ള മതഭ്രാന്തനായി പോകുന്നു. എന്നിരിക്കലും ആകാശത്തിനും ഭൂമിക്കും അവകാശിയാകുന്നു. സ്വാമിതിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഓ, എവിടെയെങ്കിലും ഒരു മുറിയിലേക്കോ നിങ്ങളെ തള്ളിയിരുന്നതിനെ കുറിച്ചൊന്ന് സംസാരിക്കൂ. അവിടെ വാടക കൊടുക്കാൻ പോലും കഷ്ടിച്ചേ കാശുള്ളൂ. അവിടെ നിങ്ങൾ എല്ലാം അവകാശപ്പെട്ടിരിക്കുന്നു. ആമേൻ. കുറച്ച് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം ജോലി ചെയ്ത് വിയർത്ത് കഷ്ടപ്പെട്ട് സത്യസന്ധമായ ഒരു ജീവിതത്തിനു വേണ്ടി നിങ്ങളുടെ കുഞ്ഞിന്റെ കാലിൽ കാലുറടി ഉപയോഗിക്കാനും അവരുടെ കുഞ്ഞു വയയിൽ ആഹാരം നിറയ്ക്കാനും വേണ്ടി ചെയ്യുന്നു. എന്നിരിക്കലും ഇവിടെയുള്ള സകലതും സ്വന്തവും അതിനവകാശിയുമായിരിക്കുന്നു. സൗമ്യതയുള്ളവർ ഭൂമി അവകാശമാക്കും, അവർ അവകാശമാക്കും. ഓ, ഞാനത് ഇഷ്ടപ്പെടുന്നു. ഭൂമിയുടെ അവകാശി എന്താകുന്നു? വിശ്വാസിയാകുന്നു. വിശ്വാസിക്ക് ഒരു ചുരുക്കമായ പ്രമാണമുണ്ട്. അത് ശരിയാണ്, അത് യേശു ക്രിസ്തുവിനാൽ, അതായത് അവനെ മുഴുവൻ പ്രപഞ്ചത്തിനും അവകാശിയായിരിക്കും. അത് ശരിയാണ്, സൗമ്യതയുള്ളവർ ഭൂമി അവകാശമാക്കും. അബ്രഹാമിന് ആ ദേശം കൈവശമാക്കാൻ കഴിഞ്ഞിരുന്നു. കാരണം അതിലെന്താണ് ഉണ്ടായിരുന്നത്? അത് ദൈവം അവന് നൽകിയതായിരുന്നു. ലോത്ത് ആ ദേശത്തിന്റെ ഭാഗമായിരുന്നു. അതിനാൽ അബ്രഹാമിന് അതിൽ അവകാശമുണ്ടായിരുന്നു. അവനതിനെ വിളിക്കാനോ കൈവശപ്പെടുത്താനോ കഴിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ഇപ്പോൾ ദൈവമേ, നീ എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, അതായത് ഈ ദേശവും അതിലുള്ളതൊക്കെയും എനിക്ക് അവകാശപ്പെട്ടതാകുന്നു എന്ന് നീ എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ എന്റെ അടുത്ത ബന്ധുക്കാരൻ എടുക്കപ്പെട്ടിരിക്കുകയും അവനുള്ളതെല്ലാം പോയി കഴിഞ്ഞുമിരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഞാനത് ഇന്നത്തേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ എനിക്കും സഭയ്ക്കും പറയാൻ കഴിയും, ദൈവമായ കർത്താവേ, ഇവിടെ ഇതാ എന്റെ സഹോദരൻ അർബുദ രോഗം ബാധിച്ചു കിടക്കുന്നു, അവൻ ക്ഷയരോഗം ബാധിച്ചു കിടക്കുന്നു, അവന് ഇന്നെ ഇന്നെ അസുഖമാകുന്നു, ഞാൻ ഈ വാഗ്ദത്തത്തിന്മേൽ മുറുകെ പിടിച്ചിരിക്കുന്നു, ഇതെന്റെ അവകാശമാകുന്നു, അവിടുന്ന് നീ എന്നോട് അപ്രകാരം പറഞ്ഞിരിക്കുന്നു. ആമേൻ. അവിടെയാണ് നിങ്ങൾ അതിനുശേഷം നിങ്ങൾക്ക് ശത്രുവിന്റെ പിന്നാലെ ആ പിശാചിന്റെ പിന്നാലെ പോയിട്ട് അബ്രഹാം രാജാക്കന്മാരെ തോൽപ്പിച്ച് വിജേതാവായിട്ട് തന്റെ അവകാശത്തെ തിരികെ കൊണ്ടുവന്നതുപോലെ നിങ്ങൾക്കും വരാൻ കഴിയും. ആമേൻ. എനിക്കത് ഇഷ്ടപ്പെടുന്നു, അത് വിശ്വാസിക്കാകുന്നു. അബ്രഹാമിന് വാഗ്ദത്തത്തിന്മേൽ അവകാശമുണ്ടായിരുന്നിട്ടും വാഗ്ദത്തം അവന്റെ തന്നെ ആയിരുന്നിട്ടും അതിനെ കൈവശമാക്കുന്നതിന് അവന് പോരാടേണ്ടിയിരുന്നു. ആമേൻ. അവിടെയാണ് നിങ്ങൾ ഇന്ന് വിശ്വാസിക്ക് നാം എല്ലാ കാര്യങ്ങൾക്കും അവകാശിയാണെങ്കിലും നാം എല്ലാം ആത്മീയമായ അനുഗ്രഹങ്ങൾക്കും എല്ലാവിധ ശാരീരിക അനുഗ്രഹങ്ങൾക്കും വേദപുസ്തകം വാഗ്ദത്തം ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അവകാശികളാണെങ്കിലും അതിന്റെ ഓരോ ഇഞ്ചും നമുക്ക് പോരാടേണ്ടതായിട്ടുണ്ട്. അപ്രകാരമാണ് ദൈവം അത് തയ്യാറാക്കിയിരിക്കുന്നത്. അതെല്ലായ്പ്പോഴും ആ രീതിയിലായിരുന്നു. നിങ്ങളുടെ സ്വന്തമാണെന്ന് അറിയുന്നതിനെ നിങ്ങൾക്ക് പോരാടി അവകാശപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അധികാരപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് പോരാടണം. അപ്രകാരമാണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രഹാം, എനിക്ക് രോഗശാന്തി ആവശ്യമായിരിക്കുന്നു, വാഗ്ദത്തം നിങ്ങളുടേതാകുന്നു. എന്നാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് വേണമെങ്കിൽ നിങ്ങൾക്കത് നിഷ്പ്രയാസം കിട്ടുകയില്ല. അത് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. നിങ്ങളത് സാത്താന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ പോവുകയാണ്. സാത്താൻ നിങ്ങളുടെ ആരോഗ്യം പിടിച്ചടക്കുന്നു. നിങ്ങൾക്ക് സാത്താന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയാം, തിരികെ തരിക, മടക്കി തരിക, ഞാൻ ആകാശത്തിന്റെയും ഭൂമിയുടെയും അവകാശിയായ കർത്താവിന്റെ നാമത്തിൽ വരുന്നു, ഞാൻ അവന്റെ അവകാശിയാകുന്നു, തിരികെ തരൂ. നീ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് തെറ്റായ ചെറുക്കനുമായി അവളെ കൂട്ടിക്കുഴപ്പിച്ചിരിക്കുന്നു. നീ എന്റെ മകനെ കൊണ്ടുപോയിട്ട് തെറ്റായ പെൺകുട്ടിയുമായി കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. ഞാൻ അവരെ അവകാശപ്പെടുന്നു. അത് ശരിയാണ്. ഞാൻ എന്റെ മക്കളെ അവകാശപ്പെടുന്നു. ഞാൻ എന്റെ സഹോദരനെ അവകാശപ്പെടുന്നു. ഞാൻ എന്റെ സഹോദരിയെ അവകാശപ്പെടുന്നു. അതെ സാത്താനെ, നീ അവരെ ദൈവത്തിന്റെ ഭവനത്തിൽ നിന്നും എടുത്തുകൊണ്ടുപോയിരിക്കുന്നു. നീ അവരെ അവിടെ പറഞ്ഞു മയക്കിയിരിക്കുന്നു. എന്നാൽ ഞാൻ അവരുടെ പിന്നാലെ വരുന്നു. ഞാൻ അവരെ അവകാശപ്പെടുന്നു. ശരി, എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ എല്ലാ കാര്യത്തിനും അവകാശിയായ ഒരുവനാകുന്നു. ആമേൻ. ഇതെനിക്ക് നൽകിയിരിക്കുന്നു. ഞാനൊരു അവകാശിയാകുന്നു. ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതെല്ലാം എനിക്ക് അവകാശപ്പെടാൻ കഴിയും. ആമേൻ. അവിടെയാണ് നിങ്ങൾ. ഇതെന്റേതാകുന്നു. എങ്ങനെയാണ് നിങ്ങൾക്കത് കിട്ടിയത്? എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടാണോ? അല്ല ശ്രീമാൻ, അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, നമുക്ക് അർഹിക്കാൻ കഴിയാത്ത കൃപാവരമാകുന്നു. അത് നമ്മുടേതാകുന്നു. അത് നമുക്ക് അവകാശപ്പെട്ടതാകുന്നു. സാത്താനത് പിടിച്ചുവെക്കാൻ കഴിയില്ല. നിങ്ങൾ തിരുവെഴുത്തിന്റെ അധികൃതമായ വചനത്തോടുകൂടി വിശ്വാസത്താൽ അവനോട് പറയുകയാണ്, ഇതെന്റേതാകുന്നു, ഇത് ഇവിടെ വെക്കുക. ആമേൻ. സ്തോത്രം. ഞാനത് ഇഷ്ടപ്പെടുന്നു. സാത്താനെ, നീ അതിവിടെ ഇടുക. നീ എന്നിൽ നിന്ന് അതെടുത്തിരിക്കുന്നു. നീ എനിക്കത് തിരികെ നൽകുക. ഞാൻ നിനക്ക് അതിനുള്ള അറിയിപ്പ് നൽകുകയാണ്. അതിനുള്ള അറിയിപ്പ് എഴുതിയത് എന്റെ പക്കൽ ഇവിടെ വചനത്തിലുണ്ട്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, ഈ അറിയിപ്പ് ഒഴിഞ്ഞുപോകയില്ല. അതുകൊണ്ട് ഞാൻ ഈ അറിയിപ്പുമായി നിന്റെ അടുക്കൽ വരുന്നു. അതായത് യേശു ക്രിസ്തു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, അവന്റെ നാമത്തിൽ പിതാവിനോട് എന്തപേക്ഷിച്ചാലും അവൻ എനിക്ക് നൽകും. ഞാൻ ഈ മലയോട് നീങ്ങുക എന്ന് എന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അതവിടെയാകുന്നു. അതവനെ അത് തുടങ്ങുന്നതിനിടയാക്കും. അത് തുടങ്ങുന്നതിനല്ല, എന്നാൽ അവനെ ഓടുന്നതിനിടയാക്കും. അതവിടെ ഇടുക. ഞാൻ തിരുവെഴുത്തിന്റെ അധികാരത്തോടുകൂടി വരുന്നു. ഞാനൊരു വിശ്വാസിയാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? അതെ ശ്രീമാൻ, അതെ ശ്രീമാൻ. അബ്രഹാമൻ ഇത് ചെയ്യുന്നതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അവന് തന്റെ വിശ്വാസത്തെ ദൈവത്തിന്റെ വാഗ്ദത്ത വചനമായ ഉറച്ച പാറയുടെ അടിസ്ഥാനത്തിന്മേൽ വെക്കേണ്ടിയിരുന്നു. നോക്കൂ, അവന്റെ പക്കൽ ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യമെന്നത് ഒരു കൂട്ടം അവന്റെ ദാസന്മാരായിരുന്നു. ഒരുപക്ഷെ ഒരു ഡസനോളം മാത്രമായിരുന്നു. മറുഭാഗത്ത് ഒരുപക്ഷെ ആയിരത്തോളം ആയുധധാരികളായ മനുഷ്യരായിരുന്നു. അവന്റെ ആളുകൾ പടയാളികളായിരുന്നില്ല. അവർ അവന്റെ ദാസന്മാരായ കന്നുകാലികളെയും ആടുകളെയും മേയ്ക്കുന്നവരായിരുന്നു. ഒരുപക്ഷെ പഴയ ഇരുമ്പിച്ച പിച്ചാത്തികൾ എവിടെയെങ്കിലും നിന്നും എടുത്തിട്ടുണ്ടായിരുന്നേക്കാം. അതവിടെ മഴയത്ത് കിടന്ന് തുരുമ്പിച്ചു കഴിഞ്ഞതായിരുന്നു. എന്നാൽ അബ്രഹാം തുരുമ്പിച്ച പിച്ചാത്തിയോ എന്തെങ്കിലും കവചമോ മറ്റോ നോക്കിയിരുന്നില്ല. അവൻ തന്റെ വിശ്വാസത്തെ ദൈവത്തിന്റെ വചനത്തിന്മേൽ വെക്കുകയായിരുന്നു. അവിടെയാണ് നിങ്ങൾ. അതാണ് പ്രവർത്തിക്കുന്നത്. അതെ, അത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നീ അവിടെ എത്തുമ്പോൾ എങ്ങനെയാണ് അവരുമായി യുദ്ധം ചെയ്യാൻ പോകുന്നത്? അതെനിക്കറിയേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം കൽപ്പിച്ചിരിക്കുന്നത് എന്താണോ അതിൽ എന്റെ വിശ്വാസത്തെ ഇടുക എന്നത് മാത്രമാണ്. അതെന്റേതാകുന്നു. എനിക്ക് അവകാശപ്പെട്ടതിന് പിന്നാലെ ഞാൻ പോകുന്നു. ആമേൻ. ഇപ്പോൾ രോഗികളായ ജനങ്ങൾക്ക് ഇത് കാണാൻ കഴിഞ്ഞാൽ രോഗം ഉടനെ തന്നെ അവിടെ വെച്ച് മാറിപ്പോയേക്കും. നോക്കൂ, തീർച്ചയായും ഒരു പാപിയായ മനുഷ്യന് അവന് പാപം ചെയ്യേണ്ട എന്ന് കാണാൻ കഴിയും. വളരെ ജനങ്ങൾ പാപം ചെയ്യുന്നു കാരണം അവർക്ക് പാപം ചെയ്യേണ്ടതായിരിക്കുന്നു. അതൊരു ദയനീയമായ കാഴ്ചയാണ്. നിങ്ങൾക്ക് പാപം ചെയ്യേണ്ടി വരുന്നു എന്ന് നിങ്ങൾ പറയുന്നത്, എന്നാൽ ഇനിയും നിങ്ങൾക്ക് പാപം ചെയ്യേണ്ടതില്ല എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ വളരെയധികം ജനങ്ങൾ എഴുന്നേറ്റ് ശപിക്കുകയും നിങ്ങളുടെ മുഖത്ത് നോക്കി പരിഹസിക്കുകയും നിങ്ങളെ ഒരു മൂഢനെന്നും മറ്റും വിളിക്കുകയും ചെയ്യുമ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുകയാകുന്നു. നോക്കൂ, അവർക്ക് യാതൊരു ആശയമില്ല. എന്നാൽ തുടർച്ചയായും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യന് അവരത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ മോഷ്ടിക്കുന്നു എന്നാൽ അവനത് ചെയ്യുന്നതിന് ആഗ്രഹിക്കുന്നില്ല. അവൻ കള്ളം പറയുന്നു എന്നാൽ അവനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെ അവൻ ചെയ്യുന്നു. അവനൊരു പാപിയാകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് അവനെ സത്യം എന്താണെന്ന് കാണിക്കാൻ കഴിഞ്ഞാൽ അവന് പിന്നെ പ്രത്യാശയുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തിലേക്ക് വന്ന് നിങ്ങളുടെ വിശ്വാസത്തെ അതിന്മേലിട്ടിട്ട് ശത്രുവിന്റെ അടുക്കിലേക്ക് നടന്നു ചെല്ലുക, അവന് പിന്നെ ഒട്ടും അത് മുമ്പോട്ട് പിടിച്ചു വെക്കാൻ കഴിയില്ല. അത്രമാത്രം അത് നിങ്ങളുടേതാകുന്നു. നമുക്കിപ്പോൾ ഈ വ്യക്തിയെ ശ്രദ്ധിക്കാം. അവിടെ അബ്രഹാം പറഞ്ഞു, ഞാൻ അവകാശിയാകുന്നു, ഇതെനിക്ക് അവകാശപ്പെട്ടതാകുന്നു, ഈ ദേശത്തുള്ളതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാകുന്നു, എനിക്കിതുവരെയും അത് കിട്ടിയിട്ടില്ല, എന്നാൽ ഇത് എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് അവനത് എങ്ങനെയായാലും അവകാശപ്പെട്ടിരുന്നു. നാം ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അവകാശികളാകുന്നു, അത് ശരിയല്ലേ? നാം എല്ലാ കാര്യങ്ങൾക്കും അവകാശികളാകുന്നു. വേദപുസ്തകത്തിൽ കൂടി നോക്കിയാൽ അത് ഇപ്രകാരം ഇവിടെ പറയുന്നു, നാം എല്ലാ കാര്യങ്ങൾക്കും അവകാശികളാകുന്നു. ഇതുവരെയും നാം അത് കൈവശമാക്കിയിട്ടില്ല, എന്നാൽ ഇത് നമ്മുടേതാകുന്നു. ആമേൻ. ഹോ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഒരു ഇഞ്ച് സ്ഥലം പോലും എന്റെ സ്വന്തമല്ല, എന്നാൽ എങ്ങനെയൊക്കെയായാലും അതെല്ലാം എന്റേതാകുന്നു. തീർച്ചയായും ഇതെല്ലാം നമ്മുടെയും ജനങ്ങൾക്കും സഭയ്ക്കും വിശ്വാസികൾക്കും ക്രിസ്തുവിന്റെ മണവാട്ടിക്കും അതിന്റെ ഓരോ അംശവും അവകാശപ്പെട്ടിരിക്കുന്നു. റഷ്യ അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്നു, അമേരിക്ക അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്നു, ഇതും അതും മറ്റേതും എല്ലാം അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്നു. എന്നിട്ട് നമ്മെ അവർ ഭ്രാന്തരെന്ന് വിളിക്കുന്നു. എന്നാൽ നിങ്ങൾ മിണ്ടാതെ ഇരുന്നു കൊള്ളുക. എങ്ങനെയായാലും നിങ്ങൾക്കിത് അവകാശപ്പെട്ടതാകുന്നു. ആമേൻ. എങ്ങനെയായാലും നാം അതിന് അവകാശികളാകാൻ പോവുകയാണ്. അതുകൊണ്ട് തമ്മിൽ അവർ വഴക്കിടുകയും തമ്മിൽ തമ്മിൽ പൊട്ടിത്തകർക്കുകയും ചെയ്യട്ടെ. ഇത് നമുക്ക് അവകാശപ്പെട്ടതാകുന്നു. നമുക്കാണത് കിട്ടാൻ പോകുന്നത്. അവർ ഒരിക്കലും അത് ചിന്തിക്ക പോലും ചെയ്യുകയില്ല. എന്നാൽ നാം അതെങ്ങനെയായാലും ചെയ്യുന്നു. എങ്ങനെയൊക്കെ ആയാലും ചെയ്യുക. ആ മലയുടെ മുകളിലുള്ള കുറച്ച് എല്ലും തൊലിയും മാത്രമുള്ള കന്നുകാലികളുള്ള ഒരു വൃദ്ധനായ പാവം പിടിച്ച ഒരു മനുഷ്യൻ ഇതെല്ലാം സ്വന്തമാക്കിയിരുന്നുവെന്ന് ആര് വിചാരിച്ചു കാണും? പലസ്തീൻ മുഴുവൻ അവന് അവകാശപ്പെട്ടിരുന്നു. അതെ ശ്രീമാൻ, അങ്ങനെ ഒരു വെല്ലുവിളിയുടെ സ്ഥാനത്ത് അവൻ എത്തിയപ്പോൾ ദൈവം അവനോടുകൂടെ ഉണ്ടെന്ന് അവൻ തെളിയിച്ചു. അവൻ തന്റെ പക്കലുണ്ടായിരുന്ന ഒരു കൈപ്പിടി ആളുകളെയും കൊണ്ട് അവിടേക്ക് ചെന്ന് ശത്രുവിനെ മൊത്തമായി കൊന്നുകളഞ്ഞു, തന്റെ അവകാശത്തെ തിരികെ കൊണ്ടുവന്നു. ആമേൻ. ഞാനത് ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ്? അവൻ തന്റെ വിശ്വാസത്തെ ദൈവത്തിന്റെ പാറയായ വാഗ്ദത്തത്തിന്മേൽ വെച്ചു. അതാണ് സംഭവിച്ചത്. അവൻ വേറൊരു അടിസ്ഥാനമുണ്ടാക്കിയോ വേറൊരു സഭാസംഘടനയിൽ ചേരുകയോ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിരുന്നില്ല. അവൻ ആ വാഗ്ദത്തത്തിന്മേൽ തന്റെ വിശ്വാസത്തെ ഇട്ടു. ആമേൻ. അതാണ് കാര്യം. ആ വാഗ്ദത്തത്തിന്മേൽ അവൻ മുൻപോട്ട് അണിനിരന്നു പോയി. തുരുമ്പിച്ച വാളോ തുരുമ്പിക്കാത്ത വാളോ അവനൊരു പ്രശ്നമായിരുന്നില്ല. അവന് തന്റെ വിശ്വാസം അവന്റെ വാഗ്ദത്തത്തിന്മേൽ അവൻ വെച്ചിരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് രക്ഷ ആവശ്യമാണെങ്കിൽ, നിങ്ങൾക്ക് ദിവ്യ രോഗശാന്തി ആവശ്യമാണെങ്കിൽ, എന്ത് തന്നെയായാലും അതൊരു കാര്യമല്ല. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ഓരോ വാഗ്ദത്തത്തിനും അവകാശിയാകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ വാഗ്ദത്തത്തിന്മേൽ മുമ്പോട്ട് ചുവടുവെച്ചുകൊണ്ട് സാത്താനോട് പറയുക, തിരികെ തരിക, തിരികെ തരിക, ഇതെന്റേതാകുന്നു. അവൻ നിങ്ങളെ കളിപ്പിക്കാനിടയാക്കരുത്. നിങ്ങൾ നിൽക്കുന്ന നിരയിൽ തന്നെ നിൽക്കുക. അവൻ തിരികെ തരും. അവനത് ചെയ്യുമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവനത് ചെയ്യേണ്ടിയിരിക്കുന്നു. അതാണ് നിങ്ങളുടെ അധികാരം. അത് ശരിയാണ്. എല്ലാത്തിനും അവകാശിയാകുന്നു. അവൻ വാഗ്ദത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിന്മേൽ നിന്നു. അവൻ അതിന് അവകാശിയായിരുന്നു. അവൻ അവകാശിയായിരുന്നു. അതുകൊണ്ട് അവൻ അത് അറിഞ്ഞിരുന്നു. ശരി ശ്രീമാൻ. അങ്ങനെ വാഗ്ദത്തം അവന് ന്യായീകരിക്കപ്പെട്ടതിന് ശേഷം അവന് പ്രതിജ്ഞാകാരനുമായി കൂട്ടായ്മ ഉണ്ടായി. അത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അത് ദൈവം വാഗ്ദത്തം ചെയ്ത ശേഷമായിരുന്നു. അതിനുശേഷം അബ്രഹാമിന് ഒരിക്കലും ഇതുപോലൊരു പരീക്ഷ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് അവൻ അവകാശപ്പെട്ടതായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരിക്കുകയും അത് അവനുള്ള വാഗ്ദത്തവുമായിരുന്നു. എന്നിരിക്കലും അവനൊരു സൈന്യവുമായി ഒരിക്കലും യുദ്ധം ചെയ്യേണ്ടി വന്നിരുന്നില്ല. അതിനെക്കുറിച്ച് അവന് യാതൊന്നും അറിയില്ലായിരുന്നു. അവൻ യുദ്ധം ചെയ്യാൻ പരിശീലിക്കപ്പെട്ടവനായിരുന്നില്ല. അബ്രഹാം ഒരു യുദ്ധവീരനായിരുന്നില്ല. അവനൊരു കൃഷിക്കാരനായിരുന്നു. അബ്രഹാമിന് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവനൊരു യോദ്ധാവായിരുന്നില്ല. അവന്റെ ജനങ്ങളും യോദ്ധാക്കളായിരുന്നില്ല. അവർ കൃഷിക്കാരായിരുന്നു. അതുകൊണ്ട് അവൻ ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഏക കാര്യമെന്നത് ദൈവത്തിന്റെ വാഗ്ദത്തത്തെ എടുത്ത് തന്റെ വിശ്വാസത്തെ അവന്റെ വാഗ്ദത്തത്തിന്മേലിട്ട് അതിന് പിന്നാലെ മുന്നോട്ട് പോവുക എന്നതായിരുന്നു. അങ്ങനെ അബ്രഹാം അത് കണ്ടപ്പോൾ വാഗ്ദത്തം പ്രാപിക്കുകയും ദൈവം അവനത് ന്യായീകരിച്ചു എന്ന് കാണുകയും കഴിഞ്ഞപ്പോൾ ദൈവം തന്റെ വാഗ്ദത്തത്തെ പാലിക്കുന്നു എന്നവൻ കണ്ടുപിടിച്ചു. ആമേൻ. അവിടെയാകുന്നു ഇത്. നിങ്ങൾക്കിതുവരെയും പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ലെങ്കിൽ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊന്നും അറിയുകയുമില്ലെങ്കിൽ, എന്നാൽ എന്തോ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കത് ആവശ്യമാണെന്ന് നിങ്ങളോട് പറയുന്നുവെങ്കിൽ, നിങ്ങൾ അവിടെ തന്നെ നിന്നുകൊള്ളുക. അത് നിത്യജീവനാണ്. അതിനുവേണ്ടിയാണ് നിങ്ങൾ അവകാശിയായിരിക്കുന്നത്. അവിടെ തന്നെ നിന്നുകൊള്ളുക, സാത്താന്റെ മുഖത്ത് നോക്കി നേരെ പറയുക, നീ കള്ളനാകുന്നു, നീ തന്നെയാകുന്നു. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചിട്ട് നൽകിയിരിക്കുന്നത് അധികാരപ്പെടുത്തുന്നതിന് ഞാനിതാ വന്നിരിക്കുന്നു. ഇപ്പോൾ തിരികെ തരിക, എന്റെ വഴിയിൽ നിന്നും പുറത്താകുക. അപ്പോൾ ആദ്യത്തെ കാര്യം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ചൊരിയപ്പെടും. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കും, എന്തെങ്കിലും സംഭവിക്കും. എന്താകുന്നു അത്? ദൈവം തന്റെ വചനത്തെ പാലിക്കുന്നുവെന്ന് ന്യായീകരിക്കുന്നു. അത് ശരിക്കും സത്യമാകുന്നു. അതിനുശേഷം വചനം നിങ്ങൾക്ക് ന്യായീകരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾ കണ്ടതിനു ശേഷം, നിങ്ങൾ രക്ഷിക്കപ്പെടുകയും നിങ്ങളുടെ വക്കൽ പരിശുദ്ധാത്മാവും ഉണ്ടായിക്കഴിഞ്ഞതിനു ശേഷം പിന്നെ എന്താകുന്നു? അബ്രഹാമിന് വിജയം ലഭിച്ചിട്ട് ഇവിടെ ഇതാ അവൻ തിരികെ മാർച്ച് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. വചനത്തിന്മേൽ തന്റെ വിശ്വാസത്തെ ഇട്ടുകൊണ്ട് തനിക്ക് നഷ്ടപ്പെട്ടത് തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് കാണിച്ചുകൊണ്ട് വിജേതാവിന്റെ വിജയവുമായി മാർച്ച് ചെയ്തുകൊണ്ട് അവൻ തിരികെ വരികയായിരുന്നു. അതേ കാര്യം നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. നിങ്ങളുടെ പക്കൽ നിത്യജീവനില്ലെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കുക, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക, ദൈവപുത്രനിൽ വിശ്വസിക്കുക, പരിശുദ്ധാത്മ സ്നാനത്തെ സ്വീകരിച്ചുകൊണ്ട് പറയുക, ദൈവമേ ഞാനതിനു വേണ്ടി ഇതാ വരുന്നു, ഞാനത് സ്വീകരിക്കുന്നതിനിവിടെ ആയിരിക്കുന്നു. അതിനുശേഷം വിജേതാവിന്റെ ചുവട് വെച്ചുകൊണ്ട് തിരികെ വരിക. നിങ്ങൾക്കത് കിട്ടിയിരിക്കുന്നു. ആമേൻ. പിന്നെ നിങ്ങൾ തിളങ്ങിക്കൊണ്ട് പക്ഷികൾ വ്യത്യസ്തമായി പാടിയും പിന്നെ എല്ലാ കാര്യങ്ങളുമാകുന്നു. നിങ്ങൾ അതിനുശേഷം എല്ലാവരുമായി സ്നേഹത്തിലാകുന്നു. ആ പഴയ വെറുപ്പും വിദ്വേഷവും വഴക്കും എല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്നു. ഓ, നിങ്ങൾക്കതൊരു മഹത്തായ സമയമായിട്ട് പാടുകയും ഒച്ചവെക്കുകയും ദൈവത്തെ സ്തുതിക്കുകയുമാകുന്നു. നിങ്ങളെക്കുറിച്ച് ആരെന്ത് പറയുന്നുവെന്ന് നിങ്ങൾ കാര്യമാക്കുന്നില്ല. അത് ശരിയാണ്, തീർച്ചയായും വിജേതാവിന്റെ ചൂടുവെപ്പാകുന്നു. അപ്പോൾ നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് ആരാണ് വരുന്നത്? ആരാണ് നിങ്ങളെ എതിരേൽക്കാൻ വരുന്നത്? മൽക്കിസദേക്കാകുന്നു. തന്റെ വചനത്തെ ന്യായീകരിക്കപ്പെട്ടതിനു ശേഷം മൽക്കിസദേക്ക് നിങ്ങളെ കണ്ടുമുട്ടാൻ വരുന്നു. മൽക്കിസദേക്കാണ് അവന് തന്റെ വചനത്തെ നൽകിയത്. അതിനുശേഷം തന്റെ വിശ്വാസത്തെ അവന്റെ വചനത്തിലേക്കിടുകയും വിജയത്തെ പ്രാപിച്ചുകൊണ്ട് തിരികെ വരുമ്പോൾ അവനുമായി അവന് കൂട്ടായ്മയുണ്ടായി. ആമേൻ. ഇപ്പോൾ നിങ്ങൾക്കും അത് തന്നെ ഉണ്ടായിരിക്കും. ഓ, അവന്റെ വചനം നിങ്ങൾക്കെന്തോ പുതിയതായി തീരുകയും അതെപ്പോഴെങ്കിലും നിങ്ങൾക്ക് പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചു കഴിയുമ്പോഴായിരിക്കും. ഹോ ദൈവമേ, ഹോ, നിങ്ങൾ പറഞ്ഞേക്കാം എനിക്ക് ഈ കാര്യങ്ങൾ കാണാൻ കഴിയുന്നില്ല, ഞാൻ ഒച്ചവെക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല, അന്യഭാഷ സംസാരിക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ദിവ്യരോഗശാന്തിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നിങ്ങൾക്കൊരിക്കലും വിജയം കിട്ടിയിട്ടില്ല എന്ന് കാണിക്കുന്നു. അത് ശരിയാണ്. എന്നാൽ ഒരുവട്ടം നിങ്ങൾക്ക് വിജയം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്കതുണ്ടായിരിക്കും. അതേ ശ്രീമാൻ, അപ്പോൾ നിങ്ങൾക്ക് ഒച്ചവെക്കാൻ കഴിയും. ഒരിക്കൽ ആത്മാവിൽ നൃത്തം ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ആരോ ആത്മാവിൽ നിറഞ്ഞ് നൃത്തം ചെയ്തിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള പരിഹാസവും എന്നാൽ അതിന്റെ യാഥാർത്ഥ്യവും ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് എങ്ങനെ ആത്മാവിൽ നൃത്തം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ഞാനൊരിക്കലും ഒന്നുപോലും തെറ്റായി ഇതുവരെയും കണ്ടിട്ടില്ല. ഞാനൊരിക്കലും ഒന്ന് അസാന്മരികമായും കണ്ടിട്ടില്ല. ഞാൻ എല്ലായ്പ്പോഴും അത് മാന്യമായും കൃത്യമായും മാധുര്യതയോടുകൂടി കണ്ടിട്ട് അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാപികൾ വേദിയിലേക്ക് ഓടിവന്ന് രക്ഷിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ അത്ഭുതപ്പെടുകയും പിന്നെ അത് വിജയമാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാനും കഴിഞ്ഞു. ദാവീദ് യഹോവയുടെ മുമ്പാകെ ദൈവത്തിന്റെ പെട്ടകം അതിന്റെ വിശ്രമസ്ഥാനത്തെത്തിയപ്പോൾ നൃത്തം ചെയ്തു. ആമേൻ. ദാവീദ് വചനം കണ്ടപ്പോൾ ആ സമയത്ത് അത് കൽപ്പലകമേൽ എഴുതിയിരുന്നിട്ട് അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് വന്നപ്പോൾ ദാവീദ് ആനന്ദിക്കുകയും ആത്മാവിൽ ചുറ്റും ചുറ്റും ചുറ്റുമായി നൃത്തം ചെയ്യുകയും ചെയ്തു. എന്തുകൊണ്ടായിരുന്നു? അവൻ വചനത്തെ തിരികെ അതിന്റെ യഥാസ്ഥാനത്തായി കണ്ടു. ആമേൻ. വചനത്തിന് എന്താണ് ആവശ്യമെന്നാൽ അതൊരു വൈദിക സെമിനാരിയിൽ നിന്നോ വൈദിക കൂട്ടക്കലർച്ചയിൽ നിന്നോ അല്ലാതെ, എന്നാൽ ഒരു പഴയ പരിഷ്കാരത്തോടുകൂടിയ ദൈവത്താൽ അയക്കപ്പെട്ട പ്രാസംഗികൻ വേദിയുടെ പിന്നിലായിട്ട് വചനത്തോടുകൂടി ദൈവം അതിനെ ന്യായീകരിച്ച് തെളിയിച്ചു കാണിക്കുന്നതാണ് വേണ്ടത്. അപ്പോൾ ദാവീദ് പറഞ്ഞു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, ഇത് തന്നെയാകുന്നു അത്. അങ്ങനെ ചുറ്റും ചുറ്റും ചുറ്റുമായി അവൻ നൃത്തം ചെയ്തു. അവന്റെ ഭാര്യ രാജാവിന്റെ മകളായിരിക്കെ മാളിക മുകളിൽ നിന്ന് കണ്ടിട്ട് പറഞ്ഞു, നീ എന്നെ അനാവൃതനാക്കിയതുപോലെ ചെയ്തിരിക്കുന്നു. ദാവീദ് ചോദിച്ചു, നിനക്കത് ഇഷ്ടപ്പെട്ടില്ലേ? എങ്കിൽ ഇത് നോക്കിക്കൊള്ളുക. അവൻ ചുറ്റും ചുറ്റും ചുറ്റുമായി കുതിച്ചു നൃത്തം ചെയ്തു. അതെ, ഓ, അത് അവൻ എന്തൊരു സമയമായിരുന്നു കാണും. നിങ്ങൾക്കറിയാമോ, ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിയിട്ട് പറഞ്ഞു, ദാവീദേ, നീ എനിക്ക് ബോധിച്ച പുരുഷനാകുന്നു. നോക്കൂ നോക്കൂ, എന്തുകൊണ്ടാണ്? അവന് തന്റെ സകല പ്രൌഢത്വവും നഷ്ടപ്പെട്ടിട്ട് അവനുണ്ടായിരുന്നതെല്ലാം അവന് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. എന്നിരിക്കലും അവനൊരു രാജാവിന്റെ മകളെ വിവാഹം കഴിച്ചിരുന്നു. എന്നാൽ അതൊന്നും അപ്പോൾ പരിഗണിക്കപ്പെട്ടിരുന്നില്ല. അവൻ ആകാശത്തിനും ഭൂമിക്കും അധികാരിയായവനുമായി പരിചയപ്പെട്ടിരിക്കുന്നു എന്നറിയുകയും ഇവിടെ ഇതാ ദൈവത്തിന്റെ വചനം തിരികെ അവരുടെ അടുക്കൽ വീണ്ടും വരുന്നത് കണ്ടിട്ട് ദാവീദ് അത്രമാത്രം സന്തോഷവാനായിട്ട് അവൻ നൃത്തം ചെയ്തു. അവന് കഴിയാവുന്നിടത്തോളം നന്നായി അവൻ നൃത്തം ചെയ്തിരുന്നു. മറിയം അവൾ താമ്പൂരം എടുത്തുകൊണ്ട് അപ്പുറത്തെ കരയിൽ ചെങ്കടൽ തീരത്ത് നൃത്തം ചെയ്തു. അവൾ ചെങ്കടൽ മറികടന്ന് വന്ന ശേഷം അവളുടെ ശത്രുക്കളെല്ലാം മുങ്ങിപ്പോയത് കണ്ടപ്പോൾ അവൾക്ക് ആത്മാവിൽ നൃത്തം ചെയ്യാൻ കഴിഞ്ഞു. അവളെ ഉപദ്രവിച്ചിരുന്ന അവളുടെ ശത്രുക്കൾ നശിച്ചത് കണ്ടപ്പോൾ അവൾ ആത്മാവിൽ നിറഞ്ഞു നൃത്തം ചെയ്തു. അത് ശരിയാണ്. ഇപ്പോൾ അതിനുശേഷം നോക്കുക, യുദ്ധം വിജയിച്ച ശേഷം ദൈവത്തിന്റെ മഹത്വം താഴേക്കിറങ്ങി വന്നു. ഇപ്പോൾ അവൻ അവനെ എതിരേറ്റതായി നാം കാണുന്നു. വാഗ്ദത്തം ന്യായീകരിക്കപ്പെട്ടതിനു ശേഷം അവന് കൂട്ടായ്മയുണ്ടായി. മൽക്കീസദേക്ക് അബ്രഹാമിന് അനുഗ്രഹിക്കുന്നതിനു വേണ്ടി വന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഹോ, ഞാൻ എത്ര അത് ഇഷ്ടപ്പെടുന്നു. വിശ്വാസികളുടെ വാഗ്ദത്തമാകുന്നു. നിങ്ങൾ ചോദിച്ചേക്കാം, അതുമായിട്ട് നമുക്ക് എന്ത് കാര്യമുണ്ടാകും? അതെല്ലാ വിശ്വാസികൾക്കുമാകുന്നു. വിശ്വാസിയുടെ വാഗ്ദത്തം നിത്യജീവനാകുന്നു. വിശ്വാസികളുടെ വാഗ്ദത്തം ജീവനും ആനന്ദവും സമാധാനവും ദീർഘക്ഷമയും സൌമ്യതയും സ്ഥിരതയും ആത്മാവിന്റെ ഫലങ്ങളും ദിവ്യ രോഗശാന്തിയുടെ അങ്ങനെ ഡസനോളം കാര്യങ്ങൾ ഞാനിവിടെ കുറിച്ചെടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ അധികാരമാകുന്നു. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാകുന്നു. എന്നാൽ നിങ്ങൾ അതിനുവേണ്ടി പോരാടാതെ നിങ്ങൾക്കത് കിട്ടുകയില്ല. അത് നിങ്ങളുടേതാകുന്നു. കാണപ്പെടുന്നതെല്ലാം, ഭൗതികമായി കാണപ്പെടുന്നതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാകുന്നു. ദൈവം അതെനിക്ക് നൽകിയിരിക്കുന്നു. കാരണം ക്രിസ്തുവിൽ കൂടി അവൻ അതെനിക്ക് നൽകിയിരിക്കുന്നു. കാണപ്പെടാത്ത കാര്യങ്ങളും എനിക്ക് അവകാശപ്പെട്ടതാകുന്നു. ആമേൻ. ഞാനത് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്, അതായത് ദിവ്യ രോഗശാന്തിയും അതുപോലെയുള്ള കാര്യങ്ങളും, അത് നന്നാകുന്നു. നാം അതിനെ വിലമതിക്കുന്നു. എന്നാൽ അദൃശ്യമായ കാര്യങ്ങളോ? ഇപ്പോൾ ശാസ്ത്രത്തിന് സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് പറയാൻ കഴിയും, നമുക്കതെങ്ങനെയെന്ന് നോക്കുന്നതിനായി ഞാൻ ഈ മനുഷ്യനെ എടുക്കട്ടെ. നിങ്ങൾ പറയുന്നു, അയാൾക്ക് രോഗശാന്തി ലഭിച്ചുവെന്ന്. ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ, എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ നോക്കിക്കാണട്ടെ. നിങ്ങൾ പറഞ്ഞു, ഒരിക്കൽ നിങ്ങൾക്കൊരു മുഴയുണ്ടായിരുന്നുവെന്ന്, അല്ലേ ശ്രീമാൻ? അതെ. അതെവിടെയായിരുന്നു? ശരി, എങ്കിൽ ഞാൻ ശാസ്ത്രീയമായ ഒരു പരീക്ഷണം നടത്തിയിട്ട് അത് താണുപോയതാണോ അതോ അത് പോയിട്ടില്ലയോ എന്ന് നോക്കട്ടെ. നിങ്ങൾ പറയുന്നു, നിങ്ങൾ ഒരിക്കൽ അന്ധനായിരുന്നു, എന്നാൽ ഇപ്പോൾ കാണുന്നു. ഞാൻ അതെങ്ങനെ അറിയും? ഞാൻ ശാസ്ത്രീയമായി അത് പരീക്ഷിച്ചു നോക്കട്ടെ. ഇപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് സൂക്ഷ്മ പരിശോധന നടത്താൻ കഴിയും. എന്നിരിക്കലും ഞാൻ അതിന് അവകാശിയായിരിക്കും. എല്ലാം ശാരീരികമാകുന്നു. അതുകൂടാതെ അദൃശ്യമായ കാര്യങ്ങൾക്ക് ഞാൻ അവകാശിയാകുന്നു. അവിടെ ശാസ്ത്രത്തിന് സൂക്ഷ്മ പരിശോധന നടത്താൻ കഴിയുകയില്ല. ആമേൻ. ആമേൻ. അദൃശ്യമായ കാര്യങ്ങൾ, ആമേൻ. ഞാൻ അതിന് അവകാശിയാകുന്നു. അതെ ശ്രീമാൻ. കാണാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ഞാൻ അധികാരിയാകുന്നു. യഥാർത്ഥ ഭൂമിക്ക് ഞാനും നിങ്ങളും അവകാശിയാകുന്നു. ഓരോ വിശ്വാസിയും അവകാശിയാകുന്നു. അവൻ അതിന് അവകാശിയാകുന്നു. ശരി. പിന്നെ അദൃശ്യമായ കാര്യങ്ങൾ, എന്തിന്റെ നാഥനാകുന്നു, ആകാശത്തിന്റെയും ഭൂമിയുടെയും. ആമേൻ. എല്ലാ കാര്യങ്ങളും നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രഹാം, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത പുറത്തുള്ള കാര്യത്തെക്കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതപ്പോഴും എന്റേതാകുന്നു. അത് ശരിയാണ്. സ്വർഗം എനിക്ക് അവകാശപ്പെട്ടിരിക്കുന്നു. അത് എന്റേതാകുന്നതിൽ സന്തോഷിക്കുന്നു. ദൈവം അപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. അത് ശരിയാണ്. എങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതവിടെ ഉണ്ടെന്ന്? എനിക്കറിയാം അതവിടെ ഉണ്ടെന്ന്. എങ്ങനെയായാലും ദൈവം അൽപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളതൊരിക്കലും കണ്ടിട്ടില്ലാതെ നിങ്ങളതിന് അവകാശിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ അവന്റെ വചനത്തെ വിശ്വസിക്കുന്നു. ആമേൻ. മനസ്സിലായോ? ഞാനൊരു അവകാശിയാകുന്നു. നിങ്ങൾ എന്നോടൊപ്പം അവകാശിയാകുന്നു. നാം എല്ലാവരും ക്രിസ്തുവിൽ കൂടി അവകാശികളാകുന്നു. നിങ്ങളിവിടെ കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചുവോ? മരിക്കുന്നവരെങ്കിലും ജീവിക്കുന്നു. അതൊന്ന് ചിന്തിക്കുക. മരണത്തെയും കൈവശമുള്ളവരാകുന്നു. അതേ ശ്രീമാൻ, അത് നമ്മെ ഓർമ്മ വരുത്തുന്നു. ആമേൻ. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആ തോക്ക് പൊട്ടിത്തെറിച്ചതിന്റെ കാര്യം ഇപ്പോൾ മറന്നു കഴിഞ്ഞിരിക്കുന്നു. അവൻ എന്നെ എന്തുകൊണ്ട് കൊന്നില്ല? കാരണം അവനത് കഴിയില്ല. അതുകൊണ്ട് തന്നെയാകുന്നു ദൈവം തയ്യാറായിരുന്നില്ല. അവന് കഴിയാവുന്നത്രയും അടുത്തു വരാൻ കഴിയും, എന്നാൽ അവന് നിങ്ങളെ എടുക്കാൻ കഴിയില്ല. ആമേൻ. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. നീണ്ട സമയം മുമ്പേ ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ എന്റെ കടം തീർത്തിരുന്നു. അവൻ എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. ഇപ്പോൾ മരണം നാം പറയുന്നത് പോലെ കേൾക്കുന്നു. ആമേൻ. നിങ്ങൾ ചോദിച്ചേക്കാം, മരണത്തിന് അധികാരിയോ? അതാണ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. മരണത്തെയും ഞങ്ങൾ കൈവശമുള്ളവരാക്കുന്നു. കാരണം അവർ അവന്റെ തലപെട്ടുന്നതിനൊരുങ്ങുമ്പോൾ അവൻ പറഞ്ഞു, ഹോ മരണമേ, നിന്റെ മുള്ളവിടെ, നിന്റെ മുള്ളവിടെ, നിനക്കെന്നെ എങ്ങനെ പേടിപ്പിക്കാൻ കഴിയുമെന്ന് കാണിക്കൂ. മരണം പറഞ്ഞു, ഞാൻ നിന്നെ താഴെ ഞെരുക്കിക്കളയും, ഞാൻ നിന്നെ കുഴിയിലാക്കി അഴുകി നശിച്ച് നാശഹേതുവാക്കിക്കളയും. അവൻ പറഞ്ഞു, ദൈവത്തിന് നന്ദിയുണ്ടായിരിക്കട്ടെ, നമ്മുടെ കർത്താവായ യേശുവിൽ കൂടി നമുക്ക് വിജയം തരുന്നു. അതേ ശ്രീമാൻ, മരണവും നരകവും പാതാളവും ഞാൻ അതെല്ലാം അധികാരപ്പെടുന്നു. കാരണം അവൻ നമുക്ക് വേണ്ടി അതെല്ലാം പിടിച്ചടക്കിയിരിക്കുന്നു, അധികാരിയാകുന്നു. ഇത് യോശുവയും കാലേബും ഒരു വാഗ്ദത്തത്താൽ ജനങ്ങൾക്ക് നൽകപ്പെട്ട അദൃശ്യമായ ഒരു ദേശത്ത് നിന്നും തെളിവ് കൊണ്ടുവന്നതുപോലെയാകുന്നു. യോശുവയും കാലേബും കൊണ്ടുവന്ന തെളിവ് അവിടെ അങ്ങനെ ഒരു ദേശമുണ്ടായിരുന്നു എന്ന് തെളിവ് നൽകി. ഇപ്പോൾ ഇവിടെ അവർക്ക് അതിന്റെ വാഗ്ദത്തമുണ്ട്. ദൈവം അവർക്ക് വാഗ്ദത്തം നൽകുകയും ഇവിടെ ഇതാ അവർ ആ ദേശത്ത് വരെ എത്തുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ അവർ ഒരിക്കലും അത് കണ്ടിരുന്നില്ല. യോശുവയും കാലേബും വാഗ്ദത്ത ദേശത്ത് ചെന്ന് ആ ദേശം പാലും തേനും ഒഴുകുന്ന ഒരു നല്ല ദേശമാണെന്ന് തെളിവ് തിരികെ കൊണ്ടുവന്നു. എന്തായിരുന്നു അത്? അവർ ആ ദേശം കൈവശമാക്കാൻ പോകുകയായിരുന്നു. അവരുടെ പക്കൽ വാഗ്ദത്തമുണ്ടായിരുന്നു. അവർ അവിടേക്കുള്ള വഴിയിൽ അവർ യോർദാനിൽ വരെ എത്തിക്കഴിഞ്ഞിരുന്നു. യോശുവ മറികടന്ന് അപ്പുറത്തെത്തി. അതൊരു നല്ല ദേശമാണെന്നുള്ളതിന്റെ തെളിവ് തിരികെ കൊണ്ടുവന്നു. യോശുവ ഇസ്രായേൽ മക്കൾക്ക് ചെയ്തത് എന്താണോ അത് തന്നെ യോശുവ എന്ന വാക്കിന്റെ അർത്ഥം രക്ഷിതാവെന്നാകുന്നു. അതേ കാര്യം തന്നെ യേശു സഭയ്ക്ക് വേണ്ടി അവർ അവനെ കൊന്നപ്പോൾ ചെയ്തു. അവൻ മരണത്തെ പിടിച്ചടക്കി, അവൻ നരകത്തെ പിടിച്ചടക്കി, അവൻ പാതാളത്തെ പിടിച്ചടക്കി, അവൻ പരിശുദ്ധാത്മാഭിഷേകത്തോടെ തെളിവോടുകൂടി വീണ്ടും ഉയർക്കപ്പെട്ടിട്ട് നദിക്കപ്പുറയുള്ള ദേശം അവർ വിളിക്കപ്പെടുന്നതുപോലെ എന്നേക്കും മാധുര്യമേറിയതാണെന്ന് തെളിവും കൊണ്ട് തിരികെ വന്നു. ആമേൻ. അവൻ തിരികെ വന്ന് നമുക്കൊരു തെളിവ് നൽകി. സഹോദരൻ ബ്രണഹാം, അത് നമുക്ക് എന്ത് ചെയ്യും? അത് നിങ്ങളെ കള്ളം പറയുന്നതും മോഷ്ടിക്കുന്നതും മദ്യപിക്കുന്നതും ശപിക്കുന്നതും ദുർനടപ്പിൽ നിന്നും നിർത്തിക്കളയും. അത് നിങ്ങൾ നിന്ന് പുതിയ സൃഷ്ടി ഉണ്ടാക്കും. പാപത്തിലും അധർമ്മത്തിലും ഒരിക്കൽ ഞാൻ മരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാനല്ല, ക്രിസ്തുവിനിൽ ജീവിക്കുന്നു. ഞാൻ ക്രിസ്തുയേശുവിൽ പുതിയ സൃഷ്ടിയാകുന്നു. ആമേൻ. വാഗ്ദത്തത്തിന് അവകാശിയാകുന്നു. ഹല്ലേലൂയ. അതെ ശ്രീമാൻ, ആ ദേശം നമുക്ക് അവകാശപ്പെട്ടതാകുന്നു. നിങ്ങൾക്കതെങ്ങനെ അറിയാം? യോശുവ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവെന്ന തെളിവ് തിരികെ കൊണ്ടുവന്നു. എനിക്കത് കിട്ടിയിരിക്കുന്നു. ആമേൻ. ഓ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഞാനൊരു അവകാശിയാകുന്നു. രാജാവിന്റെ മകനാകുന്നു. ഒരു രാജാവിന്റെ മകനാകുന്നു. എല്ലാത്തിനും അവകാശിയാകുന്നു. വേദപുസ്തകം അപ്രകാരം പറയുന്നു. അതേ ദൈവം തന്നെ ഇസ്രായേലിന് വാഗ്ദത്ത ദേശത്തിന്റെ വാഗ്ദത്തം നൽകിയ അതേ ദൈവം തന്നെ അവർക്കതൊരു അദൃശ്യ ദേശമായിരുന്നു. അതേ വേദപുസ്തകം തന്നെ, അതേ ദൈവം തന്നെ നമുക്ക് നിത്യജീവന്റെ വാഗ്ദത്തം നൽകുകയും പരിശുദ്ധാത്മാവ് അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു ജീവിച്ചിരിക്കുന്നു, മരിച്ചവനല്ല. അവൻ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു, നമ്മിൽ ജീവിക്കുന്നു, നമ്മിൽ കൂടെ ജീവിക്കുകയും നമുക്ക് ചുറ്റുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആമേൻ. കഴിഞ്ഞ ദിവസം സാത്താൻ എന്നെ കൊല്ലാനൊരു അവസരം കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചിലിരുന്നത് അവനായിരുന്നു. എന്നാൽ സാത്താൻ അത് കഴിഞ്ഞിരുന്നില്ല. ആമേൻ. ക്രിസ്തു അതിന് തയ്യാറായിരുന്നു എന്ന് പറയാതെ അവനത് ഒരിക്കലും കഴിയില്ല. ആമേൻ. അവൻ എത്ര വട്ടം വന്നാലും അതൊരു കാര്യമല്ല. ക്രിസ്തു ഉത്തരവ് കൊടുക്കുന്നതുവരെ അവൻ വെറും കൈയോടെ തിരികെ പോകും. ആമേൻ. ഒരു വാഗ്ദത്തം, ദൈവം അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ വചനമാണ് ആ വാഗ്ദത്തം തരുന്നതും നാം അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. കാരണം നാം അവകാശിയാകുന്നു. ദിവ്യ രോഗശാന്തിക്ക് ഞാൻ ഉടമയാകുന്നു. ഞാൻ ആനന്ദത്തിന്റെ അവകാശിയാകുന്നു. എനിക്ക് സന്തോഷിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് എന്താണ് നിങ്ങളെ ഇത്രയും സന്തോഷവാനാക്കുന്നത്? എനിക്ക് അതിനുള്ള അവകാശമുണ്ടായിരിക്കുന്നു. നിങ്ങൾക്കത് എങ്ങനെ അറിയാം? കാരണം ഞാൻ അതിന് അവകാശിയാകുന്നു. ആമേൻ. ഓ, എനിക്കിപ്പോൾ ആത്മീയമായി അനുഭവപ്പെടുന്നു. അതെ, ഞാൻ സന്തോഷത്തിന് അവകാശിയാകുന്നു. ഞാൻ ആനന്ദത്തിന് അവകാശിയാകുന്നു. ഞാൻ സമാധാനത്തിന് അവകാശിയാകുന്നു. ഞാൻ നിത്യജീവൻ അവകാശിയാകുന്നു. പരിശുദ്ധാത്മാവിന് അവകാശിയാകുന്നു. ആമേൻ. എനിക്ക് കിട്ടിയിട്ടുള്ള പ്രമാണങ്ങൾക്കെല്ലാം ഞാൻ അധികാരിയാകുന്നു. ആമേൻ. ഞാൻ ദൈവത്തിന്റെ അധികാരത്തിന് അവകാശിയാകുന്നു. ആമേൻ. ആരാണ് നിങ്ങളെ അതാക്കിയത്? ഞാനല്ല, അവൻ അത് ചെയ്തിരുന്നു. നിങ്ങൾ ഓരോരുത്തരും അതേ കാര്യത്തിന് അവകാശിയാകുന്നു. ഒരു സിംഹാസനത്തിന് അവകാശിയാകുന്നു. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വര നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. ആമേൻ. എല്ലാത്തിനും അവകാശിയാകുന്നു. വെറുമൊരു കാര്യത്തിന് മാത്രമല്ല, എല്ലാത്തിനുമാകുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കാൽ കീഴാകുന്നു. മരണം തന്നെ നിങ്ങളുടെ കാൽ കീഴാകുന്നു. ശവക്കുഴി നിങ്ങളുടെ കാൽ കീഴാകുന്നു. നരകം നിങ്ങളുടെ കാൽ കീഴാകുന്നു. പാപം നിങ്ങളുടെ കാൽ കീഴാകുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കാൽ കീഴാകുന്നു. നിങ്ങളൊരു അവകാശിയാകുന്നു. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുയേശുവിൽ കൂടെ ദൈവത്തിന് മറഞ്ഞിരിക്കുകയും നിങ്ങൾ നിത്യജീവനിലേക്ക് വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുകയും ക്രിസ്തുയേശുവിൽ സ്വർഗീയ സ്ഥാനങ്ങളിലായിരിക്കുകയും ചെയ്യുന്നു. ഹോ ദൈവമേ, നിങ്ങൾക്ക് തോന്നിയതെന്തും ഞങ്ങളെ വിളിച്ചുകൊള്ളുക. നിങ്ങൾക്ക് തോന്നിയതെന്തും പറയുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ബുദ്ധിസ്ഥിരത ഇല്ലാത്തവരാണെന്ന് പറഞ്ഞുകൊള്ളുക. എന്നാൽ ഞങ്ങൾ അവകാശികളാകുന്നു. അവകാശി എന്തിനാകുന്നു? എല്ലാത്തിനുമാകുന്നു. നിങ്ങൾ ബ്രണഹാം കൂടാരത്തിന് അവകാശിയാണോ? അല്ല, ഞാൻ എല്ലാ കാര്യത്തിനും അവകാശിയാകുന്നു. കാണുന്നതും ഇപ്പോഴുള്ളതും ഭാവിയിലുള്ളതും എല്ലാത്തിനും ഞാൻ അവകാശിയാകുന്നു. എല്ലാ പാപവും ദുഷ്ടതയും യേശുക്രിസ്തുവിന്റെ കൃപയാൽ എന്റെ കാൽ കീഴാകുന്നു. അവൻ ഉയർപ്പ് നാൾ രാവിലെ മരണത്തിനും നരകത്തിനും പാതാളത്തിനും മേൽ ജയം പ്രാപിച്ച് എന്നെ അവകാശിയാക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് വാഗ്ദത്തം നൽകുന്നതുവരെ കാത്തിരിക്കുക. എന്നിട്ട് അവന്റെ അധികൃതനായ ദാസൻ അവൻ പറഞ്ഞു, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതാകുന്നു. ഞാനൊരു അവകാശിയാകുന്നു. ആമേൻ. യേശു തന്റെ പുനരുത്ഥാനത്തിൽ നമുക്കത് തെളിയിച്ചു തന്നിരിക്കുന്നു. ഹോ ദൈവമേ, ജീവന്റെയും മരണത്തിന്റെയും ഇടയ്ക്കുള്ള യുദ്ധക്കളത്തിൽ നാം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സഹോദരൻ ബ്രണഹാം, ഞാനൊരു പാപിയാകുന്നു. നിങ്ങൾക്കതിന്റെ ആവശ്യമില്ല. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളൊരു പാപിയാകുന്നു. എന്നാൽ നിങ്ങൾക്കതിന്റെ ആവശ്യമില്ല. പിഴ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. സഹോദരൻ ബ്രണഹാം, എനിക്ക് ആനന്ദിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. നിങ്ങൾക്കതിന് കഴിയും. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു നൽകിയിരിക്കുന്ന സൌഭാഗ്യങ്ങളിൽ നിന്ന് നിങ്ങളെ കവർച്ച ചെയ്യാൻ നിങ്ങൾ സാത്താനെ അനുവദിക്കുകയാണ്. ഞാൻ അതിന് അവകാശിയാണ്. ഇതെല്ലാം എന്റേതാകുന്നു. അവൻ മരിച്ച എല്ലാത്തിനും വേണ്ടി ഞാൻ അവകാശിയും. എനിക്ക് അവകാശപ്പെട്ടതുമാകുന്നു. നാം അവന്റെ മക്കളാകുന്നു. അവൻ മരിച്ച എല്ലാത്തിനും നാം അവകാശികളാകുന്നു. ഇപ്പോൾ നിങ്ങൾ ആ യുദ്ധക്കളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മ സ്നാനം എന്നൊരു കാര്യമില്ല. നിങ്ങൾ വിചിത്രമായി അഭിനയിക്കും, എന്തോ ഒരു വ്യത്യസ്ത കാര്യമായിരിക്കും എന്നെല്ലാം അവർ പറയും. എന്ത് വ്യത്യാസമായാലും ഞാൻ കാര്യമാക്കുന്നില്ല. ഞാനതിന് അവകാശിയാണ്. അത് ജീവനാകുന്നു. ഞാനതിന് പിന്നാലെ വരുന്നു. അത് ശരിയാണ്. ഏതൊരു പാപിയുടെയും ഉദ്ദേശം അതാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ സന്നിഹിതനായി എന്നോട് വന്ന് സ്വീകരിക്കാൻ പറയുന്ന പരിശുദ്ധാത്മാവിന്റെ അടിസ്ഥാനത്തിൽ ഞാനത് സ്വീകരിക്കാൻ വരികയാണ്. അതെന്റേതാകുന്നു. ഞാനത് പ്രാപിക്കുന്നതുവരെ എഴുന്നേൽക്കുകയില്ല. ഞാനൊരു മതഭ്രാന്തനല്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോകുകയാണ്. എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. കർത്താവെ, നീ എനിക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നതുവരെ ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കുന്നത് നിർത്തുകയില്ല. നീ ഇപ്പോൾ തന്നെ അത് ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു. എന്റെ ജീവിതത്തിൽ തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പോൾ തന്നെ പറയുക. ഞാനത് ചെയ്യും. എന്താകുന്നു അത്? കർത്താവെ, ഞാൻ പോയി അത് ശരിയാക്കും. ദൈവം യാതൊന്നും വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ പറയൂ, സാത്താൻ, ഞാൻ ഇതിനു വേണ്ടി വരുന്നു. നിനക്കിനിയും അവിടെ നിൽക്കാൻ കഴിയില്ല. എന്റെ വഴിയിൽ നിന്ന് പുറത്തായിക്കൊള്ളുക. അവിടെയാണ് നിങ്ങൾ എല്ലാത്തിനും അവകാശിയാകുന്നു. നിത്യജീവൻ അവകാശിയാകുന്നു. ദിവ്യ രോഗശാന്തിക്കും അവകാശിയാകുന്നു. ഹോ രക്ഷയ്ക്ക് അവകാശി, ദൈവത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവൻ, അവന്റെ ആത്മാവിൽ ജനിച്ച് രക്തത്താൽ കഴുകപ്പെട്ടിരിക്കുന്നവൻ, ഇതെന്റെ കഥ, ഇതെന്റെ രാഗം. എൻ രക്ഷിതാവിനെ ദിനംതോറും ഞാൻ സ്തുതിക്കുന്നു. സമ്പൂർണ്ണ സമർപ്പണം. എല്ലാം വിശ്രമത്തിലായി. എൻ രക്ഷിതാവിൽ ഞാൻ സന്തോഷിച്ച് അനുഗ്രഹിക്കപ്പെടുന്നു. അവന്റെ നന്മയാലും സ്നേഹത്താലും നിറഞ്ഞ് ഉയരങ്ങളിലേക്ക് നോക്കി കാത്തു കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെയാണ് നിങ്ങൾ. ഇതെന്റെ കഥയാകുന്നു. ഇതെന്റെ രാഗമാകുന്നു. ഞാൻ രക്ഷയുടെ ഉടമസ്ഥനാകുന്നു. രക്ഷ എന്താകുന്നു? എന്തോ ഒന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതാകുന്നു. അതൊരു കൃപാവരമാകുന്നു. ഞാൻ രക്ഷയുടെ ഉടമയാകുന്നു. ഏത് തരത്തിലുള്ളതാകുന്നു? അത് നിത്യജീവനുള്ളതാകുന്നു. എന്റെ പ്രാണന്റെ രക്ഷയാകുന്നു. എന്റെ ശരീരത്തിന്റെ രക്ഷയാകുന്നു. എന്റെ ക്ഷീണത്തിന്റെ രക്ഷയാകുന്നു. എനിക്കാവശ്യമായ എല്ലാത്തിനും രക്ഷയാകുന്നു. ക്രിസ്തുവിൽ കൂടെ ദൈവം എന്നെ എല്ലാത്തിനും അവകാശിയാക്കി. അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നേരെ അതിന്റെ പ്രമാണവുമായി എത്തിയിട്ട് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. ഓ ദൈവമേ, നിനക്ക് സ്തുതിയായിരിക്കട്ടെ. ഓ ദൈവമേ, ഇപ്പോൾ നിങ്ങൾ അവിടേക്ക് ചെന്ന് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പോകുമ്പോൾ അബ്രഹാം ചെയ്തതുപോലെ വാഗ്ദത്തവുമായി പോകുക. ദൈവമേ, നീ എന്നോട് ഇത് പറഞ്ഞിരിക്കുന്നു. ഇതെന്റേതാണ്. നിന്റെ വാഗ്ദത്തിന്മേൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിന്റെ വചനത്തെ കൊണ്ടുവരുന്നു. നീ ഇത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നീ പറഞ്ഞു, ചോദിക്കുവീൻ നിങ്ങൾക്ക് നൽകപ്പെടും, തേടുവീൻ നിങ്ങൾ കണ്ടെത്തും, ചോദിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. കർത്താവെ, ഞാനിതാ ഇവിടെയായിരിക്കുന്നു. ഞാനിതാ മുട്ടുകയും തേടുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. എനിക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് നിങ്ങൾ. അപ്പോൾ എന്തോ സംഭവിക്കുന്നു. ഓ, അത് നിങ്ങൾ വചനത്തെ ഇതുപോലെ വെക്കുമ്പോഴാകുന്നു. നോക്കൂ, യേശു വചനത്തെ വെച്ചപ്പോൾ സാത്താൻ എന്താണ് ചെയ്തത്? ഇതും എഴുതിയിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞിരുന്നതുപോലെ അവൻ ആ കമ്പിയിൽ ചാടിമാറിപ്പോയി. അതെ ശ്രീമാൻ. പിന്നെ നിങ്ങൾ ജയം പ്രാപിച്ചു കഴിയുമ്പോൾ എന്തായിരിക്കും? നിങ്ങൾ എങ്ങനെയാണ് ജയം പ്രാപിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും അത് സ്വയമായി ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആരോ നിങ്ങൾക്ക് മുമ്പായി പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി ജയം പ്രാപിച്ചിരിക്കുന്നു. അത് ക്രിസ്തുവാകുന്നു. ഞാനതിന് അവകാശി മാത്രമാകുന്നു. എനിക്ക് യാതൊന്നും ചെയ്യാനില്ല. ഞാൻ വാഗ്ദത്തത്തിന് അവകാശിയാകുന്നു. എനിക്ക് ചെയ്യാനുള്ള ഏക കാര്യമെന്നത് എന്റെ വിശ്വാസത്തെ അവന്റെ വാഗ്ദത്തത്തിന്മേലിടുക എന്നതാണ്. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? സഹോദരൻ ബ്രണഹാം, നിങ്ങൾ അതിന് യോഗ്യനാണോ? അല്ല. ഞാൻ യോഗ്യനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. മെത്രാൻ അതിന് യോഗ്യനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും ഒരു മനുഷ്യൻ അതിന് യോഗ്യനായിട്ടുണ്ടോ? ഇല്ല. ശരി, എന്തുകൊണ്ടില്ല? നിങ്ങളൊരു അവകാശിയാകുന്നു. നിങ്ങൾ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മദ്യപാനിയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പിതാവ് $1,00,000 നിങ്ങൾക്കായി വിട്ടേക്കുകയും നിങ്ങൾ അതിന് യോഗ്യനായാലും അല്ലെങ്കിലും നിങ്ങളുടെ പിതാവിന്റെ സ്വത്തിന്റെ അവകാശി നിങ്ങൾ തന്നെയാകുന്നു. അവൻ എന്തു തന്നെ വിട്ടിട്ട് പോയാലും നിങ്ങൾ യോഗ്യനായാലും അല്ലെങ്കിലും അത് നിങ്ങളുടേതാകുന്നു. അവൻ നിങ്ങൾക്കായി വിട്ടിരിക്കുന്നു. ആമേൻ. ഞാനൊരു പാപിയാകുന്നു, എന്നാൽ ഞാനൊരു അവകാശിയാകുന്നു. ഞാനൊരു ഗുണവുമില്ലാത്തവനാകുന്നു, ഇതുവരെയുമില്ല, എന്നാൽ അപ്പോഴും ഞാൻ അവകാശിയാകുന്നു. ഞാൻ മരിച്ചിട്ട് നരകത്തിൽ പോയിരിക്കണം, എന്നാൽ ഞാൻ അവകാശിയാകുന്നു. ഞാൻ എന്തിന്റെ അവകാശിയാകുന്നു? നിത്യജീവന്റെ അവകാശിയാകുന്നു. നിങ്ങൾക്കത് ലഭിക്കാൻ പോകുകയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കത് അനുഭവപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് അത് കൊണ്ടുവന്നിരിക്കുന്നു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതിനാൽ അതിന് വരാൻ കഴിയും. അങ്ങനെ ഇപ്പോൾ അത് വന്നിരിക്കുന്നു. അത് അതിന് സാക്ഷ്യം വഹിക്കുകയും അതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നുവോ അത് കൃത്യമായും ചെയ്തിരിക്കുന്നു. ഞാൻ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ ക്രിസ്തുയേശുവിൽ പുതിയ സൃഷ്ടിയായിരിക്കുന്നു. അപ്പോൾ ഞാൻ അവകാശിയാകുന്നു. അതേ ശ്രീമാൻ, ഞാനിപ്പോൾ മുൻപോട്ട് പോവുകയാണ്. ആമേൻ. എല്ലാ കാര്യങ്ങളും സംഹരിച്ചിരിക്കുന്നു. എന്താണ് ആ അന്തസ്സില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തത്? അത് മറിയം ചെയ്തതുപോലെയാകുന്നു. തിരികെ നോക്കൂ, അവയെല്ലാം ചത്ത് വിസ്മൃതിയുടെ മഹാസമുദ്രത്തിൽ അടക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലുള്ള ദൈവത്തിന്റെ മഹത്തായ പുസ്തകത്തിലാകുന്നു അത് കഴിഞ്ഞിരിക്കുന്നു. എന്റെ പേര് ആ പുസ്തകത്തിൽ ഇട്ട് കഴിഞ്ഞിരിക്കുകയും മുദ്രയിട്ടിരിക്കുകയും വിസ്മൃതിയുടെ മഹാസമുദ്രത്തിൽ ഇട്ടിരിക്കുകയും മഹത്വത്തിൽ ഒരു പുതിയ പുസ്തകവും പുതിയ പേരും എഴുതിയിരിക്കുന്നു. അതെന്റേതാകുന്നു. അതെ, അങ്ങനെ ഇപ്പോൾ നാം എല്ലാത്തിനും അവകാശിയാകുന്നു. അപ്പോൾ പിന്നെ അബ്രഹാമിനെ പോലെ ദൈവം എന്താണ് അവനോട് പറഞ്ഞത്? ഈ ദേശം നിനക്ക് അവകാശപ്പെട്ടിരിക്കുന്നു. ഇതിൽ എന്താണുള്ളത്? അത് നിന്റേതാകുന്നു. കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. ഇവിടെയുള്ളതെല്ലാം നിന്റേതാകുന്നു. ഒരു അപരിചിതമായ ദേശത്തേക്ക് നീ യാത്ര ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദേശത്തിന് ഞാൻ നിന്നെ അവകാശിയാക്കാൻ പോവുകയാണ്. ഇത് ഞാൻ നിനക്കും നിന്റെ വംശത്തിനും എന്നേക്കുമായി നൽകിയിരിക്കുന്നു. ഇപ്പോൾ അബ്രഹാമിന് ചെയ്യാമായിരുന്ന ഏക കാര്യം എന്നത് ആ വാഗ്ദത്തത്തിന്മേൽ അവന്റെ വിശ്വാസത്തെ ഇടുക, എന്നിട്ട് തന്റെ വാളെടുത്ത് യാത്ര തുടങ്ങുക എന്നായിരുന്നു. നിർണായകമായ നിമിഷങ്ങൾ വരുമ്പോൾ ദൈവം അവന്റെ യുദ്ധം പോരാടിയിരുന്നു. അവൻ യുദ്ധം ചെയ്തപ്പോൾ രാജാക്കന്മാരെ സംഹരിച്ചു കളഞ്ഞു. അങ്ങനെ ഇവിടെ ഇതാ അവൻ തിരികെ വരികയും ആമേൻ, ഇപ്പോൾ എല്ലാം കഴിഞ്ഞു മരിക്കുന്നു. സഹോദര, അബ്രഹാമിന് ഒച്ച വയ്ക്കാൻ കഴിയുമായിരുന്നു. യൗവനക്കാർ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അബ്രഹാം ഇതാ വരുന്നു. ആരാണ് അവനെ എതിരേൽക്കാൻ വരുന്നത്? ശാലേം രാജാവായ മൽക്കീസേദെക്കാകുന്നു. അവർ എന്താണ് ചെയ്തതെന്ന് നോക്കൂ. യുദ്ധം കഴിഞ്ഞ ശേഷം അവർക്ക് തമ്മിലിരുന്ന് അപ്പവും വീഞ്ഞും എടുക്കാൻ കഴിഞ്ഞിരുന്നു. രാജാവ് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ എന്തുകൊണ്ടാണ് അവനോടത് ചെയ്തത്? യുദ്ധം കഴിഞ്ഞ ശേഷം, വിജയം വരിച്ച ശേഷം അവർക്കൊരുമിച്ചിരുന്ന് തിരുവത്താഴമെടുക്കാനും തമ്മിൽ തമ്മിൽ സംസാരിക്കാനും ഒരുമിച്ച് തിരുവത്താഴമെടുക്കാനും കഴിഞ്ഞിരുന്നു. ഓ, ഇന്ന് രാത്രിയിൽ ദൈവം തന്റെ മക്കളോടൊത്ത് അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എങ്കിൽ സഹോദരൻ അബ്രഹാം നിങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങൾ സംസാരിക്കുന്ന സഭയെ കുറിച്ച് എന്ത് പറയുന്നു? നാം അബ്രഹാമിന്റെ വംശമാകുന്നു. അവർ അബ്രഹാമിന്റെ രാജകീയ വംശമാകുന്നു. യേശു ക്രിസ്തുവിനുള്ള വാഗ്ദത്തത്തിൽ കൂടി നാം അബ്രഹാമിന്റെ വംശവും, വാഗ്ദത്തത്താൽ നാം അബ്രഹാമിന്റെ വംശവും അവനോടൊപ്പം കൂട്ടവകാശികളുമാകുന്നു. അങ്ങനെ ഇപ്പോൾ അബ്രഹാം അവകാശിയാണെങ്കിൽ ഞാനും അവകാശിയാകുന്നു. ഞാൻ അബ്രഹാമിനോടൊപ്പം അവകാശിയും, അതുപോലെ നിങ്ങളുമാകുന്നു. അതെങ്ങനെയാണ് വരുന്നത്? അത് രാജകീയ വംശമായ യേശു ക്രിസ്തുവിൽ കൂടെ വിശ്വാസത്താൽ പ്രതിജ്ഞ ചെയ്യപ്പെട്ടിരിക്കുന്നു. അവനിൽ കൂടെ അത് വരുന്നു. അബ്രഹാമിനൊരു മകൻ മരിച്ചവരിൽ നിന്നെന്ന പോലെ ലഭിച്ചു, നമുക്കൊരു മകനെ ലഭിച്ചു. അത് മകൻ മാത്രമല്ല, ദൈവം അവനെ നമുക്കായി ഒരുക്കി നമുക്കായി അയച്ചിരിക്കുന്നു. അവൻ വന്ന് നമ്മുടെ പാപങ്ങൾക്കായുള്ള പിഴയടക്കുകയും അവന്റെ മരണത്താൽ ഞാനൊരു അവകാശിയാകുകയും ചെയ്തിരിക്കുന്നു. ഹോ, അവിടെയാണ് നിങ്ങൾ. പിശാചിന്റെ സകല ദുഷ്ടതയും പിന്നിലായിരിക്കുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ജയം പ്രാപിക്കുക. എത്ര പേർ ഇന്ന് രാത്രിയിൽ ജയം പ്രാപിച്ചവരുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തി കാണട്ടെ. ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. നാം ഇപ്പോൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ നിങ്ങളെ ഇപ്പോൾ തുടങ്ങി പാതിരാത്രി വരെ ഇരുത്തുകയാണ്. നമുക്കൊരു നല്ല സമർപ്പണ ശുശ്രൂഷ നടത്തിയിട്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് പുതുതായി സമർപ്പിക്കാം. എത്ര പേർ അങ്ങനെ ചെയ്യാൻ അനുഭവപ്പെടുന്നു? എനിക്ക് ഒന്നിലധികമായിട്ട് എന്റെ രണ്ട് കൈയും ഹൃദയവും ഉയർത്തിയിരിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി എന്റെ ജീവൻ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനായി എന്റെ ജീവൻ പുതുതായി ഞാൻ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അവന്റെ ഇഷ്ടം നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഇഷ്ടം പിന്നിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് അവന്റെ ഇഷ്ടം ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിജേതാവിന്റെ നടത്തം ആഗ്രഹിക്കുന്നു. അത് ഞാനായതുകൊണ്ടല്ല, എന്നാൽ അവൻ പ്രസംഗിച്ച സുവിശേഷം ഇന്ന് മനുഷ്യനിർമ്മിതമായ സഭാസംഘടനകളുടെ മതസിദ്ധാന്തങ്ങളാലും മറ്റുള്ള കാര്യങ്ങളാലും കഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്കും ഉണ്ടായിരിക്കേണ്ടതായ വലിയ വിജയം ശത്രു പിടിച്ചമർത്തി വച്ചിരിക്കുന്നു. ദൈവമേ, ഞാൻ ഈ വാളൂരി അത് തിളങ്ങുകയും വിളങ്ങുകയും ചെയ്തിട്ട് മുമ്പോട്ട് അണിനിരങ്ങാനിടയാക്കണമേ. എന്റെ ഇഷ്ടം പിന്നിലായും അവന്റെ വചനം മുമ്പിലായിട്ട് ഒരു ഇരുവായ്ത്തലയുള്ള വാൾ വഴിനിരപ്പാക്കട്ടെ. നമ്മുടെ കാലുകൾ എഴുന്നേറ്റ് നിന്നിട്ട് നമ്മെ പുതുതായി നമുക്ക് സമർപ്പിക്കാം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്കായി കർത്താവിനെ സമർപ്പിക്കുക. നാം ഓരോരുത്തരും നമ്മുടെ കൈകളെ അവങ്കിലേക്ക് ഉയർത്തുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നിനക്കായി ഞങ്ങൾക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാത്തിനും ഞങ്ങൾ അവകാശികളാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നീ അത് വാഗ്ദത്തം ചെയ്തിരിക്കുകയും കർത്താവായ യേശുവെ, ഞങ്ങളത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ നിന്റെ വാഗ്ദത്തത്തിൽ ഇടാതെ ഞങ്ങൾക്കിത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. നീ വേദപുസ്തകത്തിൽ പറയുന്നു, എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവൻ ശിക്ഷാവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന ഏവനും നിത്യജീവനുണ്ട്. അന്ത്യനാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. അത് വാഗ്ദത്തമാകുന്നു. അതാണ് നീ കൽപ്പിച്ചിരിക്കുന്നതും അത് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കണമേ. ഓ ദൈവമേ, നീ പ്രവർത്തിക്കണമേ. ഓ കർത്താവേ, നീ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവേ, നീ ഞങ്ങളെ സ്വീകരിക്കണമേ. കർത്താവേ, ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ സ്വീകരിക്കണമേ. എന്നെ കഴുകി, എന്നെ മെരുക്കി, എന്നെ രൂപപ്പെടുത്തണമേ. ഹോ ദൈവമേ, ദൈവപുത്രന്റെ സ്വരൂപത്തിലാക്കണമേ. കർത്താവ് എന്നെ എടുക്കണമേ, ഞാൻ നിന്റേതാക്കുന്നു. ഈ സഭ നിനക്കായി തരുന്നു. കർത്താവ്, ഓരോ പ്രാണനെയും എന്നോടൊപ്പം നിനക്ക് തരുന്നു. ഇപ്പോൾ ഞങ്ങളെ വളയ്ക്കണമേ, ഞങ്ങളെ രൂപപ്പെടുത്തണമേ. ഞങ്ങളുടെ പാപഭരിതമായ ദുഷ്ടവഴികളെ മറന്നിട്ട് ഞങ്ങളുടെ വിശ്വാസത്തെ നിന്റെ വാഗ്ദത്ത വചനത്തിന്മേൽ വെച്ചിരിക്കുന്നിടത്തോളം നീ ഞങ്ങളെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾ അറിയുന്നു. നീ അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. കർത്താവേ, സാത്താൻ ഞങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. അവന് ചെയ്യാൻ കഴിയുന്നതെല്ലാം അവൻ ചെയ്യും. അവന് ഞങ്ങളെ തൊടാൻ കഴിയില്ല. ഒരിക്കൽ നീ അവനെ ഇയ്യോബിന്റെ മേൽ അഴിച്ചുവിട്ടപ്പോൾ നീ പറഞ്ഞു, അവന്റെ മേൽ മാത്രം കൈയേറ്റം ചെയ്യരുത്. അവനെല്ലാം ചെയ്തു, എല്ലാം എടുത്തു. എന്നാൽ അവനത് കഴിഞ്ഞില്ല, കാരണം നിന്റെ വാഗ്ദത്തം അപ്പോഴും ഇയ്യോബിനോടൊപ്പം ഉണ്ടായിരുന്നു. ദൈവമേ, നീ ഇന്നും അതേ ദൈവം തന്നെയാകുന്നു. നിന്റെ സ്വന്തത്തെ നീ സംരക്ഷിക്കുന്നു. ഇത് സത്യമാണെന്ന് ഞങ്ങൾ അറിയുകയും ഞങ്ങളെ തന്നെ പുതുക്കി സമർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപഭരിതമായ ആത്മാക്കളെ, ഞങ്ങളുടെ വിശ്വാസത്തെ ഏറ്റുപറയുമ്പോൾ നീ കഴുകി വെടിപ്പാക്കണമേ. ക്രിസ്തുവായ യേശുവേ, ഞങ്ങളെ സ്വീകരിക്കണമേ. ദൈവമേ, ഞങ്ങൾ തിരുവത്താഴമെടുക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ഹൃദയമായി ഇടപെടണമേ. ഞങ്ങൾ എവിടെയാണ് തെറ്റിയിരിക്കുന്നതെന്ന് ഇപ്പോൾ ഞങ്ങളോട് പറയണമേ. കർത്താവേ, ഞങ്ങളുടെ തെറ്റുകൾ എവിടെയാണ് എന്ന് ഞങ്ങളെ കാണിക്കണമേ. ഞങ്ങൾ താഴ്മയോടെ അനുദപിക്കുന്നു. കർത്താവേ, എന്റെ സകല പാപത്തെയും താഴ്മയോടെ നിന്റെ വേദിയിലേക്ക് വെക്കുന്നു. ഞാൻ താഴ്മയോടെ എന്നെ തന്നെ കർത്താവേ നിന്റെ വചനത്തിന്മേൽ നിന്റെ കരുണയോടെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞാനിതാ നിനക്ക് യോജിച്ച പോലെ എന്നോട് ചെയ്യണമേ. കർത്താവേ, ഈ സഭയുടെ കരച്ചിൽ അത് തന്നെയാകുന്നു, നിനക്ക് യോജിച്ച പോലെ ഞങ്ങളോട് ചെയ്യണമേ. എനിക്ക് എന്നെ കുറിച്ച് മാത്രം പറയാൻ കഴിയും. കർത്താവേ, അവരുടെ ഹൃദയത്തിൽ അവരും ഇത് തന്നെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിനക്ക് യോജിച്ചതുപോലെ ഞങ്ങളോട് ചെയ്യണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അവകാശികളാകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവേശുവിലായിരിക്കുന്നിടത്തോളം ഞങ്ങൾ അവകാശികളാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അവന്റെ സിംഹാസനത്തിന് മുമ്പിൽ അവനോടൊപ്പം നാം അവകാശികളാകുന്നു. ഇപ്പോൾ ഞങ്ങളോടൊപ്പമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മധ്യയെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ. ഇന്ന് രാത്രിയിൽ ഒരു രോഗിയായ ശരീരം ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ തൊട്ട് അതിനെ സൗഖ്യമാക്കി അത് പൂർണ്ണമാക്കണമേ. കർത്താവേ, ഇത് അനുവദിക്കണമേ. ഒരു രോഗിയെ ആത്മാവുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാക്കണമേ. ആ മുടന്തരായ പ്രാണനെ നേരെയാക്കാൻ ഇടയാക്കണമേ. ആ ബലഹീനമായി തൂങ്ങിക്കിടക്കുന്ന മുട്ടുകളും ആ ബലഹീനമായ കൈകളും മഹത്വത്തിലേക്ക് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാനിടയാക്കട്ടെ. വളഞ്ഞ വഴികൾ നേരെയാകാനിടയാക്കട്ടെ. നമ്മുടെ ദൈവത്തിന് മരുഭൂമിയിൽ ഒരു പെരുവഴി ഒരുക്കാനിടയാക്കണമേ. കർത്താവ്, നീ ഉടനെ വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവ്, നിന്റെ വചനത്തെ ഞങ്ങൾ അടിച്ച് തകർത്തുകൊണ്ട് നിനക്കായി മരുഭൂമിയിൽ ഒരു വഴി ഒരുക്കിയും നമ്മുടെ കർത്താവിന് വേണ്ടി വളഞ്ഞ വഴികളെ നേരെയാക്കുകയും ചെയ്യാനിടയാക്കണമേ. സകല സഭാ സംഘടനകളുടെ വേരും തകർത്ത് കളയാനുള്ള ഞങ്ങളെ നീടയാക്കണമേ. കയ്പിന്റെ എല്ലാ വേരും തകർത്ത് കളഞ്ഞ്, അസൂയയും വിദ്വേഷവും വഴക്കും തകർത്ത് കളഞ്ഞ് ദൈവത്തിന്റെ സത്യവചനം ആനന്ദത്തിന്റെ നദി പോലെ ഒഴുകുവാനിടയാക്കണമേ. പിതാവെ, ഇത് അനുവദിക്കണമേ. തിരുവത്താഴത്തിന് മുമ്പായി ഞങ്ങളെ തന്നെ സ്വയം നിനക്കായി നൽകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സഹോദരി സ്പെൻസർ അവരുടെ ശരീരസുഖത്തിനായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരി സ്പെൻസർ. സ്വർഗീയ പിതാവേ, ഈ വൃദ്ധിയായ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഈ സ്ത്രീ കൂടാതെ ഒരാൾ കൂടി ഇവിടെ ഇരിക്കുന്നു. ഒരു മുടന്തയായ സ്ത്രീയെ അവിടെ ഞങ്ങൾ കാണുന്നു. ഇതും അബ്രഹാമിന്റെ മകളായി ശബത്ത് നാളിൽ വീണ്ടെടുക്കപ്പെടേണ്ടതല്ലേ? ഇപ്പോൾ ഒരുപക്ഷെ അവരുടെ സ്നേഹിതരെല്ലാം കർത്താവെ, അവർ സൽക്കരിച്ചിരുന്നതായ ആ പഴയ സ്നേഹിതരും അവരുടെ വീട്ടിൽ കൂടിയിരുന്ന ആ ശുശ്രൂഷകരും അവരിൽ വളരെയധികം പേരും സ്വർഗത്തിലേക്കുള്ള ആ പേരുവഴി എടുത്ത് കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. കർത്താവെ, ഒരു സാക്ഷിയായി അവർ മാത്രം ശേഷിക്കുന്നു. അവരുടെ മക്കൾ മാത്രമല്ലാതെ ഒരുപക്ഷെ ഒരു സുഹൃത്തോ ഒരു ബന്ധുക്കാരോ ഇവിടെയോ അവിടെ ഉണ്ടായിരിക്കാം. എന്റെ കർത്താവെ, ഒരു കാട്ടിൽ മരങ്ങളെല്ലാം കാട്ടിട്ട് വീണിട്ട് ഒരു മരം മാത്രം ശേഷിച്ചു നിൽക്കുന്ന പോലെ അവരിതാ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ദൈവമേ നീ കരുണയോടെ അവരെ നോക്കണമേ. അവർ ആഴത്തിൽ വേരുകൾ എടുത്തിരിക്കുന്നു. കർത്താവെ, കാൽവരിയിലെ മലയിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ വേരൂന്നി ഉറച്ചു നിൽക്കുന്നു. ഈ പ്രിയമേറിയ സ്ത്രീയുടെ മേൽ ഞാൻ എന്റെ കരങ്ങളെ വെച്ചുകൊണ്ട് അവരുടെ നാവിനടിയിലുള്ള കെട്ടിനെ ശപിക്കുകയും അതവരെ വിട്ട് അവർ സൗഖ്യമാകാൻ ഇടയാക്കുകയും ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി സ്പെൻസർ, നന്ദിയുണ്ട്. അത് സംഭവിച്ചിരിക്കും, ഒരംശം പോലും സംശയിക്കരുത്. ശരി. എന്റെ വിശ്വാസത്തിങ്കിലേക്ക് നോക്കുന്നു. ഓ കാൽവരിയിലെ കുഞ്ഞാടെ, ദിവ്യരക്ഷിതാവേ, എന്റെ പ്രാർത്ഥന ഇപ്പോൾ കേൾക്കണമേ. എന്റെ പാപമെല്ലാം എടുത്തു മാറ്റണമേ. നിങ്ങൾ നിന്നൊരിക്കലും അലഞ്ഞു തിരിയാനിടയാക്കരുതേ. ശ്രദ്ധിക്കൂ, എന്നോടൊപ്പം ഇപ്പോൾ പാടുക. ജീവിതത്തിന്റെ ഇരുണ്ട വൈതരണി ഞാൻ കടക്കുമ്പോൾ, ദുഃഖം എന്റെ ചുറ്റുമായി എന്നെ വീശുമ്പോൾ, നീ എന്റെ വഴികാട്ടിയായിരിക്കണമേ. ഇരുട്ടിനെ പകലായി നീ മാറ്റണമേ. ദുഃഖവും കണ്ണുനീരും നീ തുടയ്ക്കണമേ. ഓ, ഇന്നു മുതൽ ഞാൻ മുഴുവനായും നിന്റേതായിരിക്കണമേ. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഇപ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണോ അതോ അല്ലയോ എന്ന് വാസ്തവമായും കർത്താവെ ഇന്നു മുതൽ എന്നെ മുഴുവനായും നിന്റേതാക്കണമേയെന്ന് നിങ്ങൾ അർത്ഥമാക്കുന്നുണ്ടോ എന്നും ദൈവം മാത്രം അറിയുന്നു. അവസാനത്തെ വരി നമുക്ക് വീണ്ടും പാടാം. ഒരിക്കലും നിന്നിൽ നിന്നും അലഞ്ഞു തിരിയാനിടയാകരുതേ. ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ടാകാം. ആട്ടിൻകൂട്ടത്തിന്റെ മഹാനായ ഇടയാ, നീ ഞങ്ങളെ ഇതുപോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നു.
Thy kingdom come, thy will be done on earth as it is in heaven.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നിങ്ങൾക്കിരിക്കാം. സഹോദരി ഷെഫേഡിന്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. കുറച്ചുനേരം മുമ്പ് ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് അവർ അപേക്ഷിക്കുകയും ഞാൻ പ്രാർത്ഥന അർപ്പിക്കുകയും ചെയ്ത കാര്യം ഇപ്പോഴാണ് എന്റെ മനസ്സിലെത്തിയത്. എനിക്ക് അവിടെ വെച്ച് ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നിട്ട് വീട്ടിലേക്ക് കയറി വരുന്നതിനിടയായില്ല. എന്നാൽ അവർ പറഞ്ഞു, ഈ കുട്ടിക്ക് പനി പിടിച്ച് തീരെ സുഖമില്ലാതെ ഒരു തരത്തിൽ മരവിപ്പിക്കുന്നതുപോലെയായിട്ട്, അതൊരു രോഗവിഷം ഇപ്പോൾ ചുറ്റുമായി പടർന്നിരിക്കുന്നതാണെന്നതിൽ സംശയമില്ല. നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാമല്ലോ. ചിലപ്പോൾ അവരുടെ മാംസപേശികൾ ഒരു രീതിയിൽ വലിഞ്ഞിട്ട് നിങ്ങളുടെ കൈകൊണ്ട് ഇപ്രകാരം അത് അമർത്തി നേരെയാക്കേണ്ടിയിരിക്കുന്നു. അത് ശ്രീമതി ഹാലിയെയും മറ്റും അനേകരെയും അതുപോലെയാകുന്നു. ഇതൊരു രോഗവിഷം പടർന്നിരിക്കുന്നതാണ്. അതിനുവേണ്ടി പ്രാർത്ഥന അർപ്പിച്ചിരിക്കുന്നു. ഈ കുട്ടിക്ക് 9 മണിവരെ നമ്മുടെ യോഗം തീരുമ്പോഴേക്കും മെച്ചപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മെ അറിയിക്കാനും നമ്മൾ അവിടേക്ക് ചെല്ലാമെന്നും ഞാൻ പറഞ്ഞിരുന്നു. കുട്ടി മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ താഴ്മയോടെ നാം തിരിവ് താഴ്മെടുക്കുന്നതിന് മുമ്പായി ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ആ കൊച്ചുകുട്ടിക്ക് അതിനെത്ര പ്രായസ് പ്രായമുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ അതിവിടെയുള്ള സ്നേഹമേറിയ ഒരു ശിഷ്യന്മാരുടെ, കർത്താവ്, നമ്മുടെ വിശ്വാസികൾ ഒരാളുടേതാകുന്നു. ഇത് സഹോദരി ഷെഫേഡിന്റെയും സഹോദരൻ ഷെഫേഡിന്റെയും കുട്ടിയായിട്ട് കർത്താവെ നീ അവർക്ക് കൊടുത്തിരിക്കുന്ന ചെറിയൊരു രക്തമാകുന്നു. നീ ആ കുട്ടിയെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും രോഗശാന്തി നൽകുകയും പൂർണ്ണ സൗഖ്യം കൊടുക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ തന്നെ അത് അവകാശപ്പെടുന്നു. ഈ സന്ദേശത്തിന് ശേഷം ഞങ്ങൾ അവകാശപ്പെടുന്നു. ഞങ്ങൾ ദൈവമഹത്വത്തിനായി അവന്റെ വചന ന്യായപ്രകാരം അവകാശപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗം ആ കുട്ടിയെ വിട്ടുമാറാൻ ഇടയാക്കണമേ. ആ കുട്ടി ദൈവനാമ മഹത്വത്തിനായി രോഗമുക്തി പ്രാപിച്ച് സൌഖ്യമാകാൻ ഇടയാക്കണമേ. ഇപ്പോൾ ഇത് കൽപ്പിച്ചിരിക്കുന്നു, ഇത് നിവൃത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
Trust and never doubt, He will surely bring you out. Take your burden to the Lord and leave them there. Leave them there, oh, leave them there. Take your burden to the Lord and
leave them there. സംശയിക്കാതെ വിശ്വസിച്ചാൽ അവൻ തീർച്ചയായും നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ ഹൃദയഭാരം കർത്താവിന്റെ അടുക്കൽ വിട്ടേക്കുക, അവിടെ തന്നെ വിട്ടേക്കുക, അവിടെ തന്നെ വിട്ടേക്കുക. നിങ്ങളുടെ ഹൃദയഭാരം കർത്താവിന്റെ അടുക്കൽ തന്നെ വിട്ടേക്കുക. നാം ഒരിക്കലും സംശയിക്കാതെ വിശ്വസിച്ചാൽ അവൻ തീർച്ചയായും നമ്മെ വിടുവിക്കും. നിങ്ങളുടെ ഹൃദയഭാരം കർത്താവിന്റെ അടുക്കൽ വിട്ടേക്കുക. അതുമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
And your health you can't regain. Just remember God in heaven answers.
ശരീരം വേദനയാൽ പുകയുമ്പോഴും ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയാവുമ്പോൾ ഓർക്കൂ, സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരവരല്ലെന്നവനാകുന്നു. ഇപ്പോൾ യേശു നിന്റെ വേദന അറിയുന്നു. അവനെ നിന്നെ രക്ഷിക്കാനും സൗഖ്യമാക്കാനും കഴിയും. നിന്റെ ഹൃദയഭാരം കർത്താവിന്റെ അടുക്കൽ കൊണ്ടുപോയി വിട്ടേക്കുക. നാം ഇപ്പോൾ ഈ അവസാന വരി പാടുമ്പോൾ നമുക്ക് തമ്മിൽ കൈപിടിച്ചു കൊടുക്കാം. അവിടെ വിട്ടേക്കുക, കൂട്ടായ്മയാണ് തിരുവത്താഴം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവിടെ വിട്ടേക്കൂ. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. നിന്റെ ഹൃദയഭാരം കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് വിട്ടേക്കൂ. നാം ഒരിക്കലും സംശയിക്കാതെ വിശ്വസിച്ചാൽ അവൻ തീർച്ചയായും നിന്നെ വിടുവിക്കും. നിൻ ഹൃദയഭാരം കർത്താവിന്റെ അടുക്കൽ വിട്ടേക്കൂ. ഓഹോ, അവൻ അത്ഭുതവാനല്ലേ. ഇപ്പോൾ നമ്മളുടെ അനുതാപവും വിശ്വാസവും, നമ്മളുടെ പാപങ്ങൾക്കായുള്ള അനുതാപവും, നമ്മുടെ പാപങ്ങളെല്ലാം വിസ്മൃതിയുടെ മഹാസമുദ്രത്തിലാകുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം. തന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നവനോട് ദൈവം അവരോട് ഒഴിച്ചു കളയുന്നു. അതെല്ലാം യേശുക്രിസ്തുവിന്റെ രക്തസമുദ്രത്തിൽ ഇനിയും ഒരിക്കലും ഓർക്കപ്പെടാതെയായിരിക്കുന്നു. ബ്ലീച്ച് എന്ന വെളുപ്പിക്കുന്ന വസ്തു എന്താകുന്നുവെന്ന് എത്ര സ്ത്രീകൾക്കറിയാം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമുക്കൊരു വലിയ കഴുകുന്ന പാത്രം നിറയെ വെളുപ്പിക്കുന്ന വസ്തുവായി ക്ലോറക്സ് എടുക്കാം. ഒരു വലിയ പാത്രം നിറയെ ക്ലോറക്സ് എടുക്കാം. അതിനുശേഷം കണ്ണിൽ തുള്ളിയായ മരുന്നൊഴിക്കുന്ന ഒരു സാധനം എടുത്തിട്ട് അതിൽ കറുത്ത മഷിയുടെ ഒരു തുള്ളി എടുക്കുക. അത് നിങ്ങളുടെ പാപങ്ങളാകുന്നു. പാത്രത്തിന്റെ അടുക്കൽ ചെന്ന് ഈ മഷിയെ അതിലേക്ക് ഞെരുക്കുക. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് നോക്കി അത് കണ്ടുപിടിക്കുക. അതിനെന്ത് സംഭവിച്ചു? മഷിക്കെന്ത് സംഭവിച്ചു? അത് ആ വെളുപ്പിക്കുന്ന സാധനമായ ബ്ലീച്ചിൽ എത്തിയപ്പോൾ അത് അത്രയും ശക്തിയേറിയതായിട്ട് ഇതിന്റെ നിറത്തെ അതിൽ നിന്നും എടുത്തു കളഞ്ഞു. അതിന് പിന്നെ ഒരിക്കലും അതായിരിക്കാൻ കഴിയില്ല. എന്താകുന്നു അത്? അത് പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. അത് നിത്യമായി നശിച്ചിരിക്കുന്നു. എന്താകുന്നു ഇത്? ഈ മഷി സ്വയം ക്ലോറക്സ് എന്ന വെളുപ്പിക്കുന്ന സാധനമായിരിക്കുന്നു. അതാകുന്നു യേശുക്രിസ്തുവിന്റെ രക്തം പാപത്തെ അനുദപിക്കുന്ന ഓരോരുത്തർക്കുമാകുന്നത്. അതെന്താകുന്നു? അത് മറന്നിരിക്കുന്നു, അത് കഴിഞ്ഞിരിക്കുന്നു, അത് തീർന്നിരിക്കുന്നു, അത് വിട്ടുകളഞ്ഞിരിക്കുന്നു, അത് ഉപേക്ഷിച്ചിരിക്കുന്നു, അത് പോയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കെതിരായി ഒരിക്കലും അത് ഓർക്കപ്പെടാൻ പോലും കഴിയില്ല. ആരോ എവിടെയോ എന്റെ പേര് വിളിച്ചു. ശരി, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അവൻ ഇപ്പോഴും ജീവിക്കുന്നു. കർത്താവിന് നന്ദിയുണ്ടായിരിക്കട്ടെ. നാം ദൈവത്തിന് നന്ദി പറയുന്നു. ഓ ദൈവമേ, നിന്റെ നന്മയ്ക്കായി ഞങ്ങൾ നിന്നെ എത്രയധികം സ്തുതിക്കുന്നു. അതേ ഒരു താഴ്മയേറിയ കുഞ്ഞ് ആ പ്രാണൻ പിന്നിലായിട്ട് അവനെ തൊട്ടിരിക്കുന്നു. കർത്താവളെ തൊട്ടിരിക്കുന്നു. ശരി, അവൻ നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തൊടാൻ കഴിയുന്ന മഹാപുരോഹിതനാകുന്നു. ഓർക്കുക, ഓരോ വചനവും നങ്കൂരമാകുന്നു, തീർച്ചയായും ഉറച്ചതുമാകുന്നു. നിങ്ങളുടെ വിശ്വാസത്തെ അതിന്മേലിട്ടിട്ട് മാറിപ്പോകാതെ അവിടെ തന്നെ നിൽക്കുക. ഇപ്പോൾ നിങ്ങൾക്കത് അവിടെ ഇട്ടിട്ട് പിന്നെ അത് പൊക്കിയെടുത്ത് ഞാൻ വീണ്ടും ശ്രമിക്കുന്നതാണ് എന്ന് പറയാൻ കഴിയില്ല. അതവിടെ ഇടുക. അതോടൊപ്പം അതുമായി നിങ്ങൾ നിൽക്കുക. അതേ ശ്രീമാൻ, ഹാബേൽ ചെയ്തതുപോലെ നിങ്ങളുടെ സ്വന്തം വിചാരങ്ങൾക്ക് അവിടെ തന്നെ കിടന്ന് മരിക്കുക. എന്നിട്ട് പറയുക, ദൈവമേ, ഇത് നിന്റെ വചനമാകുന്നു. ഇത് ഞാൻ വിചാരിക്കുന്നതല്ല, ഇത് നിന്റെ വചനമാകുന്നു. അതാകുന്നു അത്. ഹാബേൽ ആ പാറയിൽ കിടന്ന് മരിച്ചു. അവൻ ആ സഹോദരിയോട് ചെയ്തതുപോലെ നിങ്ങളോട് ചെയ്യും. അതത്രയും സാധാരണമാകുന്നു. നാം അതിനെ ശ്രമിക്കുന്നു. നാമല്ല, സാത്താൻ അതിനെ കുഴപ്പിക്കാൻ ശ്രമിച്ചിട്ട് പറയും, ഓ നിങ്ങൾക്കറിയാമോ, അത് കഴിഞ്ഞുപോയ ദിവസത്തെ കാര്യമാകുന്നു, അത് വെറും അവിശ്വാസികളാകുന്നു, അങ്ങനെ എല്ലാം പറയും. എന്നാൽ വിശ്വസിക്കുന്നവരായ നിങ്ങൾക്ക് അവൻ വിലയേറിയവനാകുന്നു. ഇപ്പോൾ വാസ്തവമായും നിരസിക്കപ്പെട്ടിരിക്കുന്നു, എന്നാൽ അവൻ വിലയേറിയ കല്ലായിട്ട്, ഒരു ജീവിക്കുന്ന കല്ലായി, ഒരു വിലയേറിയ കല്ലായി, മുഖ്യ മൂലക്കല്ലായി വരുന്നു. ഓ ദൈവമേ, ഓ ഈ കല്ലിന്മേൽ തൊടുന്നവരെല്ലാം സൗഖ്യപ്പെടും, അത്രമാത്രം. ആമേൻ. ഇപ്പോൾ നാം കർത്താവിനോട് നന്ദിയുള്ളവരല്ലേ? വെറും സന്തോഷമായിട്ട് അവൻ നമ്മുടെ ദൈവമാകുന്നു എന്നതിൽ ഞാൻ അത്രയും സന്തോഷവാനാകുന്നു. ആമേൻ. അത്രയും സന്തോഷവാനായിട്ട് അവൻ കരുണയുള്ള പിതാവാകുന്നു, നിറയെ ദയയും, തന്റെ വചനത്തെ ആദരിക്കുകയും തന്റെ ഉടമ്പടിയെ പാലിക്കുകയും ഒരിക്കലും മറക്കാത്തവനുമാകുന്നു. അവൻ തന്റെ ഉടമ്പടി പാലിക്കുന്നു, അവനത് ചെയ്യേണ്ടിയിരിക്കുന്നു, അവനത് ഉണ്ടാക്കിയിരിക്കുന്നു, അവൻ സകല സത്യത്തിന്റെയും നീരുറവയാകുന്നു.
Every word he speaks is infallible. And this is his word.
അവിടെ മറ്റ് യാതൊന്നും ആയിരിക്കാൻ കഴിയില്ല. എന്നാൽ എല്ലായ്പ്പോഴും കലർപ്പില്ലാത്ത സത്യമാകുന്നു. അവൻ സംസാരിക്കുന്ന ഓരോ വാക്കും വീഴ്ച പറ്റാത്തതാകുന്നു. എങ്കിൽ അതുപോലെ ഉള്ള ഒരു വിശ്വാസത്തിന്റെ വചനം പറയുന്നത് എന്തും അത് ഉത്പാദിപ്പിക്കും. ആമേൻ. അതുകൊണ്ട് കർത്താവേ, എന്നെ കഴുകണമേ, എന്നെ നിറയ്ക്കണമേ, എന്നെ കഴുകണമേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നെ സംരക്ഷിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എനിക്ക് നിന്റെ കരുണയെ നൽകണമേ. ദൈവത്തോട് എന്റെ പ്രാർത്ഥന അതാകുന്നു. ആമീൻ. ഇപ്പോൾ വചനത്തിൽ നിന്നും കുറച്ച് ഭാഗം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 11 അധ്യായത്തിന്റെ 23 വാക്യം തൊട്ടാകുന്നു. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായി യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഔണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കഴിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ആകെ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിപ്പീൻ. ഇപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞുകൊള്ളട്ടെ. യേശു തന്റെ മരണത്തിന് പോകുന്നതിന് മുമ്പേ ഈ കൽപ്പന നമുക്ക് തന്നു. അത് താൻ അവിടേക്ക് പോകുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. ശിഷ്യന്മാർ ഈ കാര്യങ്ങൾ എഴുതുമ്പോഴും അവർ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നതെന്ന് അവർ ആശ്ചര്യപ്പെട്ടിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കഴിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഞാൻ വരുവോളം എന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഓ, ആ വാക്കുകൾ എത്ര വിലയേറിയതാകുന്നു. അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്നത് അവൻ എന്താണ് അർത്ഥമാക്കിയിരുന്നതെന്ന് ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമുക്കിതെങ്ങനെ ചെയ്യാൻ കഴിയും? അവർക്കിതെല്ലാം ഒരു മർമ്മമായിരുന്നു. എന്നാൽ അവനതായിരുന്നില്ല. അവൻ ദൈവമായിരുന്നു. അവൻ എന്ത് ചെയ്തിരിക്കണമെന്ന് അവൻ അറിഞ്ഞിരുന്നു. മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, നിങ്ങൾ ഭക്ഷിപ്പാൻ കൂടുമ്പോൾ അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ, അതായത് ഒരു ക്രിസ്ത്യാനിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടേക്ക് കടന്നുവന്ന് കർത്താവിന്റെ ശരീരത്തിൽ പങ്കുകൊള്ളുകയും പിന്നെ പുറത്തുപോയി ലോകവുമായി ജീവിച്ചിട്ട് ക്രിസ്തുവിനെയും അവന്റെ ശക്തിയെയും നിഷേധിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ദൈവത്തിന് വലിയ നിരാദരവുണ്ടാക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനെ നിരാദരിക്കുന്നിടത്തോളം നിങ്ങൾ അതെടുക്കരുത്. എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള സകലതുമായിട്ട് നിങ്ങൾ ശരിയായി ജീവിക്കാൻ ശ്രമിക്കുകയും ഒരു ക്രിസ്ത്യാനിയാണെന്ന് പ്രസ്താവിക്കുകയും യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ഇത് നിങ്ങളുടെ കർത്തവ്യമാകുന്നു. യോഹന്നാന്റെ 6 അധ്യായത്തിൽ യേശു പറഞ്ഞു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട്, അന്ത്യനാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. ഇപ്പോൾ ഈ വാഗ്ദത്തം ഒരു മഹത്വമേറിയ കാര്യമല്ലേ? ഞാൻ അവനെ ഉയർപ്പിക്കും. നിങ്ങൾ ഇവിടെ എന്തിനു വേണ്ടി വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടികളെ, നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത് എന്തിനാണ്? പിതാവെ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജോലി നോക്കുന്നത്? അമ്മ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കാൻ അവരുടെ മുഖം കഴുകുകയും കിടക്ക വിരിക്കുകയും ആഹാരമുണ്ടാക്കുകയും ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണ്? രാത്രിയിൽ ക്ഷീണിച്ചു വരികയും അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഇതേ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെയും ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് പിതാവ് കഷ്ടപ്പെടുകയും അടിമത്തം ചെയ്യുകയും ചെയ്യുന്നത്? രാത്രിയിൽ ക്ഷീണിച്ച് കടന്നു വരികയും കുഞ്ഞുങ്ങളിൽ ഒരാൾ രോഗിയാകുകയും നിങ്ങൾ തറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും പ്രയാസപ്പെടുകയും അവർ സൌഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. പിന്നെ തിരികെ നിങ്ങൾ വീണ്ടും അത് ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചയും അവരുടെ മുഖം കഴുകുകയും അവരെ പള്ളിയിൽ കൊണ്ടുപോകുകയും ചെയ്യുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാകുന്നു? അവനിവിടെ എന്തിനു വേണ്ടിയാകുന്നു? ഇത്രയുമാണോ ഇതിനുവേണ്ടിയുള്ളത്? ദൈവമേ, ഇത് ക്ലേശകരമായിരിക്കും. എങ്ങനെയായാലും നിങ്ങൾക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നറിയുന്നത് ക്ലേശകരമാകുന്നു. നോക്കൂ, ഇതെല്ലാം എന്താകുന്നു? ഓ സഹോദര, ഇതൊരു പരിശോധനയുടെ സമയമാകുന്നു. ഇതൊരു അവസരമാകുന്നു. ഇത് സ്വീകരിക്കുന്നതിനുള്ള ഒരു അവസരമാകുന്നു. ഇതിന്റെ സ്ഥാനത്ത് എടുക്കുന്ന എന്തിനെങ്കിലും കുറിച്ച് എന്നോട് പറയൂ. ഇതിലും നല്ലതായ മറ്റൊന്നിനെ കുറിച്ച് എന്നോട് പറയൂ. ഈ ലോകത്തിലുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കാണിക്കൂ. ഭൂമിയിൽ ഒരു രാജാവായിരിക്കുകയോ പ്രപഞ്ചത്തെ ഭരിക്കുകയോ ഒരു ക്രൂശ്യവായിരിക്കുകയോ അല്ലെങ്കിൽ ഒരു കെന്നഡിയാകുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തു തന്നെയുമാകാം. എന്നാൽ നിങ്ങൾ അതേപോലെ തന്നെ മരിക്കും. ശരിയല്ലേ? അത് എപ്പോൾ വരുമെന്ന് നിങ്ങൾ അറിയുന്നില്ല. അത് ഏത് നിമിഷവുമാകാം. എന്നാൽ ഇവിടെ മരണം ആഞ്ഞടിക്കുമ്പോൾ നിങ്ങൾക്കിവിടെ നിത്യജീവനുണ്ട്. നിങ്ങൾക്ക് മരിക്കാൻ കഴിയില്ല. സർവ്വസൃഷ്ടിയുടെയും ദൈവമായ ആകാശത്തിന്റെയും ഭൂമിയുടെയും അധികാരിയായ ദൈവം അന്ത്യനാളിൽ ഞാൻ അവനെ ഉയർത്തും എന്ന ഉറപ്പ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഓ ദൈവമേ, അവിടെ നിന്റെ അവിശ്വാസത്തെ സഹായിക്കണമേ. ഓ ദൈവമേ, നീ എന്റെ പ്രാണനെ നിറയ്ക്കണമേ. എന്നെ ശുദ്ധീകരിച്ച് എന്നെ നിറച്ച് എന്നെ ബലപ്പെടുത്തി എന്നെ അയക്കണമേ. ഞാൻ മരിക്കാതെ നിന്റെ കഥ പറയാൻ എന്നെ ജീവിപ്പിക്കണമേ. ഭൂമിയുടെ സകല മുക്കിലും മൂലയിലും പോയി വചനം പ്രസംഗിച്ച് വിത്ത് വിതച്ച്, അതേ ശ്രീമാൻ. അതിനാൽ അവസാന നാളുകളിൽ കലർപ്പില്ലാത്ത സത്യവചനത്തിന്റെ ഒരു കൊയ്ത്ത് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസികളുടെ കടന്നു വരാനിടയാക്കണമേ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പാപങ്ങളുടെ രക്തത്തിനടിയിലായിരിക്കുന്നുണ്ടോ? എങ്കിൽ നാം ഇപ്പോൾ തിരുവത്താഴം സ്വീകരിക്കാം. തിരുവത്താഴമല്ല, നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ തമ്മിൽ സമ്പർക്കം ചെയ്യുവീൻ, ദൈവവുമായി സമ്പർക്കം ചെയ്യുവീൻ. തിരുവത്താഴം അപ്പവും വീഞ്ഞുമല്ല. തിരുവത്താഴം ദൈവത്തോടും ദൈവം നിങ്ങളോടും സംസാരിക്കുന്നതാകുന്നു. ഇത് നാം അവന്റെ മരണത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാകുന്നു. അവന്റെ നുറുകിയ ദേഹം, അവന്റെ അടക്കത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും അവന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നാം വിശ്വസിക്കുന്നു എന്ന് കാണിക്കുന്നു. അവൻ നമുക്ക് നിത്യജീവൻ നൽകിയിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുകയും നമുക്ക് മരിക്കാൻ കഴിയുകയുമില്ല. നാം മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു ദിവസം നാം തമ്മിൽ വേർപിരിക്കുകയും എന്നാൽ യേശു ക്രിസ്തുവിനോടൊപ്പം ഒരേ ശരീരമായി നമ്മിൽ ഒരുമിച്ച് വീണ്ടും ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്യും. ആമേൻ. ഈ അടിസ്ഥാനത്തിലും എന്റെ പാപങ്ങളുടെ അനുതാപത്തിലും ദൈവപുത്രനുള്ള എന്റെ വിശ്വാസത്തിലും ഞാൻ എന്നെയും ഈ സഭയെയും അവൻ വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നതിനായി ദൈവം നമുക്ക് വേണ്ടി വിട്ടുപോയിരിക്കുന്ന ഈ വസ്തുക്കളുടെ മുമ്പാകെ എടുക്കുന്നു. യേശു പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ ഭക്ഷിപ്പീൻ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ ശേഷം, നിന്റെ വചനം കേട്ട് ഞങ്ങൾ അയോഗ്യരാണെന്ന് ഏറ്റുപറഞ്ഞ ശേഷം, ഞങ്ങൾ ദൈവപുത്രന്റെ യോഗ്യതയിൽ മാത്രം വിശ്വസിക്കുന്നു. ഞങ്ങൾ അയോഗ്യരായ ജീവികളാകുന്നു. ഞങ്ങൾ ചെയ്തിരിക്കുന്ന സകല കാര്യങ്ങളും കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇപ്പോൾ വിശ്വാസത്താൽ ഞങ്ങൾ കർത്താവിന്റെ മേശയുടെ അരികിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്നതിനായി ഈ അപ്പം ഇവിടെയായിരിക്കുമ്പോൾ, പിതാവേ, നീ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യത്തിനായി നീ അതിനെ ശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കുകൊള്ളുന്ന എല്ലാ വ്യക്തികളും അവരുടെ ആത്മാക്കളിൽ നിത്യജീവൻ പ്രാപിക്കാനിടയാക്കണമേ. ഇതെടുക്കുന്ന ഓരോ വ്യക്തിക്കും അവരുടെ ശരീരങ്ങളിൽ രോഗശാന്തി പ്രാപിപ്പാനും നീ അവർക്ക് നൽകിയിരിക്കുന്ന നിയുക്ത സമയം വരെ ജീവിക്കാനും ഇടയാക്കണമേ. അവരുടെ ജീവിതം മുഴുവൻ അവർ നിന്നെ സേവിപ്പാനും അവസാന നാളുകളിൽ പുനരുത്ഥാനത്തിൽ ഉയർത്തപ്പെടുവാനും ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഭൂമിയിലെ ഗോത്രങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാനും ഇടയാക്കണമേ. കർത്താവ്, ഇത് അനുവദിച്ചു തരണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. വേദപുസ്തകം പറയുന്നു, ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കഴിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഈ മുന്തിരിയുടെ ഫലമായ ഈ വീഞ്ഞിനെ ഞങ്ങൾ എടുക്കുന്നു. സ്വർഗീയ പിതാവേ, നീ ഈ വീഞ്ഞ് ശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ രക്തത്തിൽ കൂടെ ഞങ്ങളുടെ പാപത്തിന് ക്ഷമയും യേശുക്രിസ്തുവിന്റെ പൂർത്തിയായ പ്രവൃത്തിയിൽ വിശ്വാസത്താലുമാകുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ അവിശ്വസ്തതയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് വിശ്വാസവും ഗ്രഹണശക്തിയും നൽകി ഞങ്ങളെ നിന്റെ ദാസിമാരാക്കണമേ. കർത്താവേ, അതിനാൽ ഞങ്ങളുടെ ജീവകാലമൊക്കെയും നിന്നെ സേവിക്കാൻ കഴിയുമല്ലോ. പിതാവേ, ഞങ്ങളോടൊപ്പമായിരിക്കണമേ. ഈ മേശയ്ക്ക് ചുറ്റുമായി ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഈ നല്ല കൂട്ടായ്മയെയും നിന്നോടുകൂടെയുള്ള തിരുവത്താഴ്ത്തെയും നീ അനുഗ്രഹിക്കണമേ. നീ ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ച് ഞങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികളെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കണമേ. കർത്താവെ, ഇതനുവദിച്ചു തരണമേ. ഈ വീഞ്ഞിനെ അതിന്റെ ഉദ്ദേശത്തിനായി ശുദ്ധീകരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.